പ്രാർത്ഥനയ്ക്കായി അല്പസമയം എണീറ്റ് നിന്ന് നമ്മുടെ തലകളെ വണക്കാം. പ്രിയമുള്ള ദൈവമേ, ഈ രാത്രികാലം ഞങ്ങൾക്ക് ഇവിടെ കൂടി വരുവാനിടയായത് ഒരു ശ്രേഷ്ഠാവകാശമായി കരുതുന്നു. നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിനും നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയ്ക്കും ജീവിക്കുന്നവനായ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാനുള്ള അവസരമാകുന്നുവല്ലോ. ഞങ്ങളുടെ വാക്കുകളും പ്രയത്നങ്ങളുമെല്ലാം അവിടെ നിന്ന് അഭിഷേകം ചെയ്യണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. അവ നിരർത്ഥകമായി അവിടേക്ക് മടങ്ങി വരാതെ അവിടെ നിന്ന് എന്തിനായി ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നുവോ ആ ഉദ്ദേശം നിർവഹിക്കപ്പെടുമാറാകണമേ. ഈ രാത്രിയിൽ ഇവിടെ ആഗതരായിരിക്കുന്ന എല്ലാ പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അവിടെ നിന്ന് സഹായിക്കണമേ. പിതാവേ, ഞങ്ങളെല്ലാം അവസരമാകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ഈ രാത്രി ഞങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ അന്ന് യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് എമ്മൌസിന് പോയവരെ പോലെ ഞങ്ങളും ഹൃദയത്തിൽ തോന്നുവാൻ ഇടയാകണമേ. അവൻ വഴിയിൽ നമ്മോടുകൂടെ സംസാരിച്ച് തിരുവഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നുവല്ലോ എന്നവർ പറഞ്ഞതുപോലെ തന്നെ കർത്താവെ അങ്ങനെ ചെയ്യുമാറാക്കണമേ. രോഗികളെയും ക്ഷീണിതരെയും അവിടെ നിന്ന് സൌഖ്യമാക്കണമേ. ഇന്ന് രാത്രി യോഗാനന്തരം ഞങ്ങളുടെ മധ്യ ഒരാൾ പോലും ക്ഷീണിതരായി കാണപ്പെടരുത്. എല്ലാറ്റിനും ഉപരിയായി അവിശ്വാസമായിട്ട് ഒരാൾ പോലും ശേഷിക്കരുത് കർത്താവെ. അവരെല്ലാം നിത്യജീവനിൽ വിശ്വസിക്കുവാനിടയാക്കണമേ. ഇവിടെ ഞങ്ങൾ സമ്മേളിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശവും അത് തന്നെയാകുന്നുവല്ലോ. ഈ അനുഗ്രഹങ്ങളെല്ലാം ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനായി ദൈവപുത്രനായ യേശുവിന്റെ നാമത്തിൽ തന്നെ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾക്ക് ഇരിക്കാം. നാം ഈ രാത്രിയിൽ വീണ്ടും ഇവിടെ വന്നിരിക്കുന്നത് പ്രയോജനകരമാകുന്നു. ചുറ്റും ചില ആളുകൾ നിൽക്കുന്നതായി കാണുന്നു. ദേശത്തിനപ്പുറത്തായിട്ട് പല നഗരങ്ങളിലും കിഴക്കോട്ടെ സാൻഫ്രാൻസിസ്കോയിലും ട്യൂസാനിലും ഇപ്പോൾ ടെലിഫോൺ പ്രവർത്തനം തുടങ്ങിയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ടെലിഫോൺ മുഖേന അവർക്ക് ആശംസകൾ നൽകട്ടെ. ഈ രാത്രിയിൽ നാം ഈ സഭാതലത്തിൽ ഇരിക്കുകയാണല്ലോ. പ്രധാനപ്പെട്ട സഭാതലം നിറഞ്ഞു കവിഞ്ഞ് തട്ടിലേക്ക് പോകുന്ന പൂമുഖത്തും ഭിത്തികൾക്ക് ചുറ്റും ആളുകൾ തിങ്ങി നിൽക്കുകയാണ്. നാളെ രാത്രി മറുവശത്തുള്ള കായികാഭ്യാസശാല കൂടെ തുറന്നു തരുന്നതിനെ ശ്രമിക്കുന്നതായി നാം അറിയുന്നു. അങ്ങനെ മിക്കവാറും 2000-ൽ പരം ആളുകൾക്ക് ഇരിക്കുവാൻ തക്കവണ്ണം വലിപ്പമുള്ള ഒരു സഭാതലം നമുക്കുണ്ടാവും. നാളെ രാത്രി തന്നെ അങ്ങനെയായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആദ്യ രാത്രിയിൽ തന്നെ ഇത്രത്തോളം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നതുകൊണ്ട് നാളെ രാത്രി ഇതിനേക്കാളും ആളുകൾ ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ രാത്രിയിൽ തന്നെ അവർ കൂടുതൽ കസേരകളും മറ്റും ഇട്ട് വേണ്ടതുപോലെ ചെയ്യുന്നതായി ഞാൻ കാണുന്നു. നാം വളരെ പ്രതീക്ഷയോടു കൂടെയാണല്ലോ വന്നിരിക്കുന്നത്. ഒന്നാമതായി കർത്താവായ യേശുവിന്റെ വരവിനെയും അടുത്തതായി നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആത്മാക്കൾ അവനെ സ്വീകരിച്ച് രക്ഷയിലേക്ക് കടന്നുവന്ന് അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അവന്റെ വരവിനായി ഒരുക്കമുള്ളവരായിരിക്കുമെന്നും നാം പ്രതീക്ഷിക്കുന്നു. ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന നല്ലവരായ നിങ്ങൾക്ക് എന്റെ ആശംസകളും സ്വാഗതവും അർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവരിൽ ഭൂരിപക്ഷവും സുവിശേഷ വേലക്കാരാണെന്ന് ഞാൻ അറിയുന്നു. 200-ൽ പരം ആളുകൾ ഈ വേദിയിലുണ്ട്. അവരുടെ സാന്നിധ്യത്തിനായി നാം നന്ദിയുള്ളവരാകുന്നു. രാഷ്ട്രത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നിരിക്കുന്നവരായ നിങ്ങളെവർക്കും ചിലർ കടലിനപ്പുറത്തു നിന്നും വന്നവരാണെന്നും ഞാൻ അറിയുന്നു. അങ്ങനെ ഞങ്ങളോടുകൂടെ ഈ കൂട്ടായ്മയിൽ പങ്കുവയ്ക്കുന്നതിനായി വന്നിരിക്കുന്ന നിങ്ങളെവരോടും ഞങ്ങൾ വളരെ കൃതജ്ഞത ഉള്ളവരാകുന്നു. ഈ യോഗത്തിൽ ദൈവം നമുക്ക് നൽകുവാൻ പോകുന്നവയ്ക്കായി നാം പ്രതീക്ഷയോട് കൂടിയിരിക്കുകയാണല്ലോ. ചില ദിവസങ്ങൾ നടക്കുവാൻ പോകുന്ന ഈ യോഗങ്ങൾക്കായി ഇവിടെ വരണമെന്ന് ഞാൻ വിചാരിച്ചപ്പോൾ തന്നെ പ്രത്യേകിച്ചെന്തോ സംഭവിക്കാൻ പോവുകയാണെന്ന് തോന്നുമാറ് എന്റെ ഹൃദയം വല്ലാതെ പിടയ്ക്കുകയായിരുന്നു. അതെന്താണെന്ന് അറിയുവാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിലും ദൈവത്തിങ്കിൽ നിന്നുള്ള ഒരു ശ്രേഷ്ഠമായ വെളിപ്പാടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. തന്റെ രാജ്യത്തിൽ നാം മെച്ചമായ ഒരു പൌരന്മാരായി തീരുവാൻ അത് നമ്മെ ഒരുക്കുകയും ചെയ്യും. പാപത്തിന്റെയും അവിശ്വാസത്തിന്റെയും ഇരുണ്ട ലോകത്തിൽ തപ്പിത്തടയുന്നവരായ നമ്മെ തന്നെ. ഈ രാത്രി നാം സമ്മേളിച്ചിരിക്കുന്നതായ ഈ സ്ഥലം എനിക്ക് വളരെ ശ്രേഷ്ഠമേറിയതാകുന്നു. ഇവിടെ ഈ പള്ളിക്കൂടത്തിനുള്ള സഭാതലം പണിയുന്നതായി ഞാൻ അറിഞ്ഞത് മുതൽ ഒരു യോഗം ഇവിടെ നടത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഈ യോഗം നടത്തുവാനായി ദയവ് തോന്നിയ ഈ പള്ളിക്കൂടത്തിന്റെ ഭാരവാഹികൾക്ക് ഞാൻ കൃതജ്ഞതയുള്ളവനാകുന്നു. ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നതായ ഇതേ സ്ഥലത്ത് തന്നെ എവിടെയോ ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മഹത്തായ സംഭവം നടന്നു. അന്ന് ഈ സ്ഥലം തുറപ്പ പുല്ലുകൾ നിറഞ്ഞ വെറുമൊരു ചതുപ്പ് നിലമായിരുന്നു. ഇവിടെ നിന്നും ഏകദേശം 200 വാര അകലെ ഉണ്ടായിരുന്ന ഒരു ചെറിയ വീട്ടിലായിരുന്നു അന്ന് ഞാൻ താമസിച്ചിരുന്നത്. അന്ന് ഞാൻ എന്റെ മാതാവിന്റെയും പിതാവിന്റെയും രക്ഷയെക്കുറിച്ച് വളരെ ഉത്കണ്ഠയുള്ളവനായിരുന്നു. ഇന്ന് അവർ മരണപ്പെട്ടു പോയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ എന്റെ പിതാവിനെ കുറിച്ച് കൂടുതൽ ഉത്കണ്ഠ ഉള്ളവനായിരുന്നു. ഞാനത് ഓർക്കുകയാണ്, അന്നൊരു ദിവസം ഒരു ചൂടുള്ള വേനൽക്കാലത്ത് ഞാൻ ഭൂമുഖത്ത് കിടന്നുറങ്ങുകയായിരുന്നു. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്തവൻ തന്നെ എന്ന് ഞാൻ എഴുതിയിട്ടുള്ള ചെറിയ ലേഖനത്തിൽ ഇത് എഴുതിയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ സ്വർഗീയ ദർശനത്തിനും അനുസരണക്കേട് കാണിച്ചില്ല എന്ന ലേഖനത്തിൽ എങ്കിലും ഇത് എഴുതിയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ ആ പൂമുഖത്ത് ഉറങ്ങിക്കിടക്കുമ്പോൾ പെട്ടെന്ന് ഉണർന്നു. അപ്പോൾ എന്റെ അപ്പനെ കുറിച്ചുള്ള ഒരു ഭാരം എന്റെ ഹൃദയത്തിലുണ്ടായി. ഈ നഗരത്തിലുള്ള നിങ്ങളിൽ അധികം ആളുകളും എന്റെ അപ്പനെ അറിയുന്നവരാണല്ലോ. എടുത്തു പറയേണ്ട ഒരു പ്രത്യേക വ്യക്തിയായിരുന്നു താൻ. ഒരു പാപിയായിരുന്നുവെങ്കിലും കൂടെ അദ്ദേഹത്തിന് ഒരു ദുസ്വഭാവം കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നുവരെ ആവോളം എതിർക്കുന്ന ഒന്നാകുന്നു ആ മദ്യപാനം. ആ രാത്രിയിലും താൻ മദ്യപിച്ചിരുന്നു. എന്റെ ഹൃദയത്തിൽ അപ്പനെ കുറിച്ചുള്ള ഒരു വല്ലാത്ത ഭാരത്തോടെ ഞാൻ ചാടിയണീറ്റു. എന്റെ ട്രൗസറിന് പുറത്തുകൂടി ഞാൻ ധരിച്ചിരുന്ന പൈജാമ ഉടുപ്പ് ഊരിപ്പോയിരുന്നു. അങ്ങനെ ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്ന ചതുപ്പ് നിലത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് മുട്ടുകുത്തി എന്റെ അപ്പന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയിൽ എന്റെ അപ്പനെ രക്ഷിപ്പാനായി ദൈവത്തോട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നതുകൊണ്ട് ഒരു പാപിയായി മരിക്കുവാൻ അദ്ദേഹത്തിനിടെ വരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എണീറ്റ് കിഴക്കോട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു ദർശനം കാണുകയുണ്ടായി. ആ ദർശനത്തെക്കുറിച്ച് നിങ്ങളിൽ പലരും അറിയുമല്ലോ. കർത്താവായ യേശു എനിക്ക് മുകളിൽ നിൽക്കുന്നതായി ഞാൻ കണ്ടു. മിഥ്യാസങ്കൽപ്പങ്ങൾക്ക് ഞാൻ അടിമപ്പെടുന്നവനല്ല. എന്നാൽ ദർശനങ്ങൾ യഥാർത്ഥമാകുന്നു. ഇമാതിരി ഒരു ദർശനത്തിൽ കൂടി ഞാൻ കർത്താവായ യേശുവിനെ കാണുന്നത് അന്നാദ്യമായിരുന്നു. എന്റെ തലയ്ക്ക് മുകളിൽ മിക്കവാറും 10 ഉയരത്തിൽ ഒരു പാദം ചവിട്ടുവടിയിൽ വെച്ച് നിൽക്കുന്നത് പോലെ മധ്യാകാശത്തിൽ അവൻ നിൽക്കുന്നതായി ഞാൻ കണ്ടു. അരികുകളിൽ പിന്നരി പിടിപ്പിച്ച വസ്ത്രാഞ്ചലത്തോടുകൂടിയ വെണ്മയായ ഒരു ഉടയാട് അവൻ ധരിച്ചിരുന്നു. തലമുടിയാണെങ്കിൽ തോളറ്റം വരെ ഉണ്ടായിരുന്നു. തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ കാണുന്നതിന് ഏകദേശം 30 തോന്നിക്കും. എന്നാൽ മെലിഞ്ഞതും വളരെ പൊക്കം കുറഞ്ഞതുമായ ശരീരഘടനയായിരുന്നു. കാഴ്ചയിൽ 130 പൗണ്ട് തൂക്കത്തിന് മുകളിൽ ഉണ്ടാവുകയില്ല. അത് കണ്ടപ്പോൾ എനിക്കെന്തോ തെറ്റുപറ്റിയതുപോലെ തോന്നിപ്പോയി. അതുകൊണ്ട് ഞാൻ എന്റെ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് ഒന്നുകൂടി നോക്കി. പാർശ്വമുഹരവും മാത്രം കാണുവാൻ തക്ക വിധത്തിലായിരുന്നു അവൻ നിന്നിരുന്നത്. ആഴ്ചയ്ക്ക് അവന്റെ മുഹരവും ഞാൻ ദർശനത്തിൽ കാണുമ്പോഴെല്ലാം ഹോഫ്മൻ രചിച്ച 30-കാരനായ യേശുവിന്റെ ശിരസ് പോലെയായിരുന്നു. ആ കാരണം കൊണ്ടാണ് ആ ചിത്രം എന്റെ വീട്ടിലും പുസ്തകങ്ങളിലും കാണപ്പെടുന്നത്. അത് തികച്ചും ഞാൻ കണ്ടതുപോലെ തന്നെയാണ്. അവൻ പൊക്കം കുറഞ്ഞവനായി കാണപ്പെട്ടിരുന്നു. അങ്ങനെ ഞാൻ അവനെ നോക്കിക്കൊണ്ടിരിക്കെ തീർച്ചയായും അവിടെ നിൽക്കുന്ന എന്റെ കർത്താവിനെയല്ല ഞാൻ നോക്കുന്നത് എന്ന് വിചാരിച്ചുപോയി. അങ്ങനെ ഞാൻ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇന്ന് ഈ പ്രസംഗവേദി സ്ഥിതി ചെയ്യുന്ന ഇതേ സ്ഥലത്ത് തന്നെയാണ് മിക്കവാറും ഞാൻ നിന്നിരുന്നത്. ഞാൻ ദർശനം കണ്ട സ്ഥലമാണെങ്കിൽ ഇതിനടുത്ത് എന്നെ കൊണ്ട് അളന്ന് നിർണയിക്കുവാൻ തക്ക വിധത്തിൽ 40 അല്ലെങ്കിൽ 50 വാര വ്യാസാർത്ഥത്തിലുള്ള വൃത്തത്തിലായിരിക്കണം. ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ അവൻ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. നീ കാണുന്നത് ഉറക്കത്തിലാണോ അല്ലയോ എന്ന് അറിയുവാൻ വേണ്ടി ഞാൻ എന്റെ വിരലുകൾ കടിച്ചു നോക്കി. അങ്ങനെ ചെയ്യാതിരിപ്പാൻ തരമില്ല എന്ന് നിങ്ങൾ അറിയുവിൻ. അന്ന് ഞാൻ ക്രിസ്തുവിൽ വളരെ ചെറുപ്പമായിരുന്നു. ഞാൻ പ്രസംഗിക്കുവാൻ തുടങ്ങിയിട്ട് ഏകദേശം 6 അതുകൊണ്ടാണ് ഞാൻ എന്റെ വിരൽ കടിച്ചു നോക്കിയത്. എന്നിട്ട് ഒരു തുറപ്പ പുല്ല് കയ്യിലെടുത്തു. ഈ തുറപ്പ പുല്ലുകൊണ്ട് പല്ലുകുത്തി ഉണ്ടാക്കാമെന്ന് നാട്ടിൻപുറത്തുള്ള നിങ്ങളിൽ അധികം പേർക്കും അറിയാമല്ലോ. എന്നിട്ട് ഞാൻ അതിനെ ചവയ്ക്കുവാൻ തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞു, അങ്ങനെയായിരിക്കുവാൻ സാധ്യമല്ല, ഞാൻ സ്വപ്നം കാണുകയാണ്. എന്റെ വീട് അവിടെയായിരുന്നുവല്ലോ. എന്റെ അമ്മയും അപ്പനും കുഞ്ഞുങ്ങളും അവിടെയായിരുന്നു. ഞാൻ പതിവായിട്ട് താറാവുകളെ വേട്ടയാടിക്കൊണ്ടിരുന്ന ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഞങ്ങളുടെ കുളവും ഏകദേശം 200 വാര അകലെയായിരുന്നു. അത് അങ്ങനെ സംഭവിച്ചപ്പോൾ ഞാൻ ഇവിടെ പറമ്പിൽ തന്നെ നിൽക്കുകയായിരുന്നു. ഞാൻ കാലുകൊണ്ട് നിലത്തൊന്ന് ആഞ്ഞു ചവിട്ടി നോക്കി. തലവൊന്ന് അയച്ച് കൈകൾ കുടഞ്ഞു നോക്കിയിട്ട് വീണ്ടും നോക്കി, പിന്നെ അകലെ നോക്കിയിട്ട് വീണ്ടും നോക്കി. അപ്പോഴും അവൻ അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ കാറ്റ് വീശുവാൻ തുടങ്ങി. കാറ്റിൽ തുറപ്പ് പുല്ലുകൾ ചലിക്കുന്നത് കാണാമായിരുന്നു. അങ്ങനെ അവ കാറ്റിൽ ചലിക്കുവാൻ തുടങ്ങിയപ്പോൾ അവന്റെ വസ്ത്രവും ചലിക്കുകയായിരുന്നു. നിരയായി ഉണങ്ങുവാൻ തൂക്കിയിട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ കാറ്റിൽ ചലിക്കുന്നത് പോലെ തന്നെയായിരുന്നു ചലിച്ചു തുടങ്ങിയത്. ഞാൻ നോക്കുമ്പോൾ അവൻ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അവന്റെ മുഖം ഒന്ന് നോക്കുവാൻ സാധിച്ചെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു. അവൻ കിഴക്കോട്ട് ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു. കാര്യമായിട്ടെന്തോ ശ്രദ്ധിക്കുന്നത് പോലെ നിന്നിരുന്നു. അവന്റെ മുഖമൊന്ന് നോക്കുന്നതിന് വേണ്ടി അടുത്തേക്ക് ഒന്ന് ചുവട് വെച്ച് നീങ്ങി. എങ്കിലും നല്ലതുപോലെ അവനെ കാണുവാൻ സാധിച്ചില്ല. ഞാൻ നിന്നിരുന്ന സ്ഥലത്ത് നിന്നും കാണുവാൻ പാടില്ലാത്ത രീതിയിൽ അവന്റെ കൈകൾ മുന്നിൽ മറഞ്ഞിരുന്നു. വീണ്ടും ഞാൻ ചുറ്റും അനങ്ങി നോക്കി. എന്നിട്ട് എന്റെ തൊണ്ടയെ സ്പഷ്ടമാക്കിക്കൊണ്ട് ഇങ്ങനെ ചെയ്തു നോക്കി. അവന്റെ ശ്രദ്ധയെ ആകർഷിക്കുവാൻ തന്നെ. എങ്കിലും അവൻ അനങ്ങുക പോലും ചെയ്തില്ല. പിന്നെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ യേശുവെ എന്ന് വിളിച്ചപ്പോൾ തന്റെ തല അല്പം തിരിച്ചു. എന്നെ അവൻ നോക്കിയപ്പോൾ തന്റെ കൈകൾ അല്പം പുറത്തോട്ട് നീക്കുകയും ചെയ്തു. ഏകദേശം പുലർച്ചെ വരെ ഞാൻ അത് ഓർത്തുകൊണ്ട് നിലംപതിച്ച് കിടന്നിരുന്ന സ്ഥലം ഇവിടം തന്നെയാകുന്നു. ഞാൻ കരഞ്ഞു കരഞ്ഞ് എന്റെ പൈജാമ ഷർട്ട് മുഴുവനും നനഞ്ഞുപോയിരുന്നു. യാതൊരു ചിത്രകലാകാരനാലും ചിത്രീകരിക്കുവാൻ സാധിക്കാത്ത തരത്തിലുള്ള സ്വഭാവ വിശേഷതകൾ അവന്റെ മുഖത്തിലുണ്ടായിരുന്നു. അവർക്കത് സാധ്യമല്ല. നിങ്ങളും അവനെ ഒന്ന് നോക്കുകയാണെങ്കിൽ അനുകമ്പ കൊണ്ട് തീർച്ചയായും നിങ്ങളെ കരഞ്ഞുപോകും. ഭയഭക്തിയാലും ബഹുമാനത്താലും തന്നെ. എങ്കിലും അവനൊന്ന് സംസാരിക്കുകയാണെങ്കിൽ ലോകത്തെ തിരിക്കുവാൻ തക്ക ശക്തി അതിനുണ്ട്. ആ സ്വഭാവ വിശേഷതകളെ പിടിച്ചെടുക്കുവാൻ ഒരു ചിത്രകലാകാരന് ഒരിക്കലും സാധ്യമല്ല. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് ഇന്നോളം മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ 30 വർഷങ്ങൾക്ക് ശേഷം ഈ രാത്രിയിൽ ഞാൻ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുന്നതിനായി രജിസ്റ്റർ ചെയ്യപ്പെട്ട ഈ സഭാതലത്ത് ഇന്ന് നിൽക്കുകയാണ്. അന്ന് ഞാൻ സാധാരണ ഒരു അൽമേനിയായിരുന്നു. തീർച്ചയായും ഇവിടത്തെ ബാപ്റ്റിസ്റ്റ് സഭയിൽ ഞാൻ ഒരു മൂപ്പൻ മാത്രമായിരുന്നു. റോയ് ഡേവിസ് ആ സമയത്ത് പാസ്റ്ററായിരുന്നു. എന്നാൽ ഇപ്പോഴാണെങ്കിൽ ആ സ്ഥലത്ത് തന്നെ വലിയൊരു ജനക്കൂട്ടത്തിന് മുന്നിൽ ഞാൻ നിൽക്കുകയാണ്. ഈ 4 ദിവസവും കർത്താവിൽ നിന്നും ദൂത് കൊണ്ടുവരുന്നതിലേക്കായി യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ വില എന്റെ കയ്യിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. ആ ദർശനത്തിന് 6 മാസങ്ങൾക്ക് ശേഷം ആദ്യമായി ഞാൻ ഇവിടെ ആ നദിയിൽ ഒരു സ്നാന ശുശ്രൂഷ നടത്തിയായിരുന്നു. അതിവിടെ സ്പ്രിംഗ് വീഥിയിലുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു ആ പ്രകാശം പ്രത്യക്ഷപ്പെട്ടത്. ആ സ്ഥലം കാണുവാൻ നിങ്ങളിൽ അനേകർക്കും ആഗ്രഹമുണ്ടായേക്കാം. സ്പ്രിംഗ് വീഥിയിൽ നേരെ മുമ്പിലാണ് ആ നദി ഉള്ളത്. അവിടെ വെച്ചായിരുന്നു ആദ്യമായി കർത്താവിന്റെ ദൂതൻ പരസ്യമായി പ്രത്യക്ഷപ്പെട്ടത്. അന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കായിരുന്നു. ആ പ്രകാശത്തിൽ നിന്നും ഒരു ശബ്ദമുണ്ടായി പറഞ്ഞത്, ക്രിസ്തുവിന്റെ ആദ്യത്തെ വരവിന് മുന്നോടിയായി യോഹന്നാൻ സ്നാപകൻ അയക്കപ്പെട്ടതുപോലെ നിന്റെ സന്ദേശം അവന്റെ 2-ാമത്തെ വരവിന് മുന്നോടിയായി ഇരിക്കും എന്നാണ്. അങ്ങനെ 30 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് രാത്രിയിലും ഞാൻ ആ സന്ദേശം വിളിച്ചറിയുകയാണ്. അത് ലോകം മുഴുവനെ എത്തിക്കഴിഞ്ഞ് ഇന്ന് ഞാൻ സന്തോഷത്തോടുകൂടി മടങ്ങിവന്ന് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്നേഹിക്കുന്ന എന്റെ കർത്താവായ യേശുവിന്റെ ഒരു പ്രതിനിധിയായി സ്വദേശത്ത് ഈ രാത്രി നിൽക്കുകയാണ്. ഞാൻ ഇന്നുവരെ പൂർണ്ണ ഹൃദയത്തോടെ അവനെ സ്നേഹിക്കുകയും ഓരോ ദിവസവും അവൻ ഇന്നലേക്കാൾ എനിക്ക് കൂടുതൽ മാധുര്യവാനമാകുന്നു. എന്റെ സിദ്ധാന്തങ്ങളിൽ ഒരു പുള്ളി പോലും ഞാൻ ഒരിക്കലും മാറ്റിയിട്ടില്ല. ആരംഭത്തിൽ ഞാൻ പ്രസംഗിച്ചതെന്താണോ അത് തന്നെയാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. എനിക്കൊരു സന്ദേശമുണ്ട്, അതിന് ഞാൻ ഉത്തരവാദമുള്ളവനാകുന്നു. ആദ്യമായി ആ സന്ദേശം ആരംഭിച്ചപ്പോൾ സ്വാഭാവികമായും അത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തക്കതായി വലിയ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും പ്രത്യേകിച്ച് പെന്തിക്കോസ്റ്റുകാരുടെ മധ്യേ അത് ആരംഭിക്കപ്പെട്ടിരുന്നു. അങ്ങനെ ദൈവീയ സൗഖ്യത്തിന്റെ സാർവത്രികമായ ഒരു ഉണർവ് ലോകത്തെങ്ങെല്ലായിടത്തും വ്യാപിച്ചിരുന്നു. സുദൃഢമായ 15 വർഷക്കാലം ആ ഉണർവ് എല്ലാ ഭാഗങ്ങളിലും ഉയർന്നു കാണപ്പെട്ടിരുന്നതായി ഞാൻ കരുതുന്നു. ഉണർവിന്റെ അഗ്നി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ കോടിക്കണക്കിന് ആളുകൾ ആ നിർദ്ദേശത്താൽ ക്രിസ്തുവിനെ സ്വന്തരക്ഷിതാവായി അംഗീകരിച്ചിരിക്കുകയാണ്. ഇത് ഓറൽ റോബർട്സ് തുടങ്ങിയവരെ ഉദ്ദീപിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പെന്തിക്കോസ്റ്റ് സഭയാണെങ്കിൽ വളരെ മന്ദീഭവിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. ആസന്നമായിരിക്കുന്ന കർത്താവിന്റെ വരവിനായി ആ സഭയെ തട്ടിയുണർത്തണമെന്നാണ് ഈ രാത്രിയിലും ഞാൻ ആഗ്രഹിക്കുന്നതും ഉദ്ദേശിക്കുന്നതും. ഞാൻ അതിനെ ഭത്സിക്കേണ്ടിയിരിക്കുന്നു. പാവം ഏത് തരത്തിലുള്ളതായാലും ഞാൻ അതിനെ ഭത്സിക്കേണ്ടിയിരിക്കുന്നു. ആരുടെ സംഘടനയെയും അർത്ഥമാക്കിക്കൊണ്ടല്ല, എനിക്കൊരു സന്ദേശമുള്ളതുകൊണ്ട് തന്നെ. ഒരു സഭയിൽ ഉത്തരവാദിത്വം ലഭിക്കുന്നതിന് വളരെ പ്രയാസമുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തു എന്ന പോലെ തന്നെ, അത് എനിക്കല്ല അവന് തന്നെ. എന്നാൽ അവൻ ആദ്യമായി പ്രസംഗിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തപ്പോൾ എല്ലാവരും അവൻ വേണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ ഓരോ അടയാളങ്ങളെയും പിന്തുടർന്ന് ഒരു സന്ദേശവും അത് പുറപ്പെട്ടു വരുന്നതിന് ഒരു കാലദൈർഘ്യവും എല്ലായ്പ്പോഴും ഉണ്ട്. എന്തെന്നാൽ അടയാളത്തിന് ഒരു ശബ്ദമുണ്ട്. എന്നാൽ ഒരു ദിവസം അവൻ ചെന്നപ്പോൾ ഞാനും എന്റെ പിതാവ് ഒന്നാകുന്നു എന്ന് പറഞ്ഞു. അവർക്കപ്പോൾ അതിൽ കൂടുതലായി പിടിച്ചു നിൽക്കുവാൻ സാധിച്ചില്ല. ഇതും കൂടെ അവൻ പറഞ്ഞപ്പോൾ, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. പിന്നെ എന്താണ്, ഇവൻ ഒരു മനുഷ്യരക്ത രക്ഷസാണ് എന്ന് പണ്ഡിതന്മാരും ചിന്താശീലരും പറഞ്ഞു തുടങ്ങി. അവന്റെ മാംസം തിന്നുന്നതിനും രക്തം കുടിപ്പിക്കാനും ശ്രമിക്കുകയാണെന്ന് അവർ പറഞ്ഞു. അവനത് ഒരിക്കലും വിശദീകരിച്ചില്ല എന്ന് പറഞ്ഞതേയുള്ളൂ. ഈ രാത്രിയിലും തുടർന്നുള്ള യോഗങ്ങളിലും അതുപോലെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളും കേട്ടേക്കാം. അവയെ വിശദീകരിക്കുവാൻ കഴിഞ്ഞില്ലെന്ന് വരാം. എന്നാൽ ഓർക്കുക, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്തവൻ തന്നെയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കൂടുതലായി സംസാരിക്കുന്നതിന് ഇപ്പോൾ സമയമില്ലല്ലോ. കാരണം കൃത്യസമയത്ത് ആരംഭിക്കുകയും കൃത്യസമയത്ത് അവസാനിപ്പിക്കുകയും ചെയ്യണം. മാത്രമല്ല, നമുക്ക് ഈ സമയത്തെ അനുവദിച്ചു തന്ന ഈ പള്ളിക്കൂടത്തിന്റെ നിർവാഹക സമിതിയെ നാം ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് നാം ആഗ്രഹിക്കുന്നു. നമുക്കാവോളം അവരെ മാനിക്കാം. ഓർക്കുക, ഒരു പാവിക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ക്രിസ്തുവിലേക്ക് വരാം. ഞാൻ പ്രസംഗിക്കുകയോ പാടുകയോ മറ്റെന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നാലും അവർക്ക് മുമ്പോട്ട് വരാവുന്നതാണ്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ എണീറ്റ് നിന്ന് നിങ്ങളുടെ ജീവിതത്തെ ക്രിസ്തുവിന് സമർപ്പണം ചെയ്യാവുന്നതാണ്. അതിലേക്കായി നിങ്ങളെ സഹായിക്കുവാനാണല്ലോ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. സഹോദരൻ വെയിലിനോടും സഹോദരൻ ബോർഡേഴ്സിനോടും ഇവിടെ ഇരിക്കുന്ന മറ്റ് സഹോദരന്മാരോടും കൂടെ ഞാൻ സംസാരിക്കുന്നതിന് ആഗ്രഹിക്കുകയാണ്. അവർക്ക് രാവിലെ ഉച്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ മറ്റൊരു സമയമോ സഭയിൽ വരുന്നതിന് സഹായിക്കുമോ എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പരിശുദ്ധാത്മാ സ്നാനം വേണമെന്ന് ആവശ്യമുള്ളവർക്ക് വേണ്ടുന്ന നിർദ്ദേശ ശുശ്രൂഷകൾ നൽകുവാൻ തന്നെ. അതെല്ലാം ശരി തന്നെ. സഹോദരൻ നെവിലും സഹോദരൻ കാപ്സും ഇവിടെ ഇരിക്കുന്ന മറ്റ് സഹോദരന്മാരും കൂടെ വരികയില്ലേ? നിങ്ങളിൽ ആർക്കെങ്കിലും പരിശുദ്ധാത്മാ സ്നാനത്തെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ കൂടാരത്തിൽ വരട്ടെ. രാവിലെ 10 മണിക്ക് തന്നെ. ഉപദേശത്തെ കുറിച്ചോ ദൂതനെ കുറിച്ചോ നിങ്ങൾക്ക് ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ, മനസ്സിലാകാത്തവർക്ക് എന്തെങ്കിലും വ്യക്തിപരമായ ശുശ്രൂഷ ആവശ്യമാകുന്നുവെങ്കിലോ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിലോ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരിൽ നിന്നും എന്തെങ്കിലും മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിലോ, നിങ്ങൾക്ക് രാവിലെ 10 മണിക്ക് അവിടെ വന്ന് ഈ മനുഷ്യരെ കാണാവുന്നതാണ്. നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതിനും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഒന്നിൽ പരം വ്യക്തികൾ അവിടെ ഉണ്ടായിരിക്കും. ഒരാളായാലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് മറുപടി നൽകുന്നതായിരിക്കും. നിങ്ങൾ അവിടെ പോവുകയാണെങ്കിൽ ഏതു തരത്തിലും ആവോളം നിങ്ങളെ സഹായിപ്പാൻ അവർ സന്തുഷ്ടരാകുന്നു. നാം ഇപ്പോൾ വചനത്തെ സമീപിക്കുന്നതിന് മുമ്പായി ആ വചനകർത്താവിനെ വീണ്ടും നമുക്കൊന്ന് സമീപിക്കാം. നിങ്ങൾ ധാരാളം ഭക്ഷിക്കുന്നു, നിങ്ങൾ ധാരാളം കുടിക്കുന്നു, നിങ്ങൾ കൂടുതൽ സന്തോഷിക്കുന്നു, നിങ്ങൾ ധാരാളമായി നടക്കുന്നു, എന്നാൽ നിങ്ങൾ കൂടുതലായി പ്രാർത്ഥിക്കുന്നില്ല. ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടതെന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയവാനായ യേശുവേ, ജീവവചനത്തിന്റെ കർത്താവേ, അവിടെ നിന്ന് തന്നെ ആ വചനമാകുന്നുവല്ലോ. ദർശനത്തെക്കുറിച്ചുള്ള വിശദീകരണത്തിന് ശേഷം ഞങ്ങൾ ഭയഭക്തിയോടുകൂടി അങ്ങയെ സമീപിക്കുകയാണ്. ദൈവമേ, അത് പരമാർത്ഥമാണെന്ന് അവിടെ നിന്ന് തന്നെ അടിയന് സാക്ഷ്യം പകരുന്നുവല്ലോ. കർത്താവായ യേശുവേ, ഈ രാത്രി അവിടെ നിന്ന് വചനത്തെ അഭിഷേകം ചെയ്യുമാറാകണമേ. ദൈവശബ്ദത്തിന് ചെവിചായിക്കുന്നവരെല്ലാം ശ്രവിക്കുന്നതിന് തന്നെ, ഇവിടെ ആയിരിക്കുന്നവരിലോ അല്ലെങ്കിൽ വിദൂരത്ത് ഇരുന്ന് ശ്രദ്ധിക്കുന്നവരിലാരിലോ ഈ സമയം അവർ ഒരുക്കമില്ലാത്തവരാകുന്നുവെങ്കിൽ, അവർ ഈ മണിക്കൂറിലെ വെല്ലുവിളിയെയും ദൈവത്തിൽ നിന്നുമുള്ള ദൂതനെയും സന്ധിക്കേണ്ടതിനും ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ അവർ മാനസാന്തരപ്പെട്ട് ഒരുക്കമുള്ളവരായി തീരേണ്ടതിനും, ഈ നാഴികയിൽ വെല്ലുവിളിയെ സന്ധിക്കുവാൻ തക്കവണ്ണം ഈ രാത്രിയിൽ തന്നെ അവർക്ക് ഇടയായി തീരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, അവിടുത്തെ സഹായത്തിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഉത്തരവാദിത്വത്തെ കുറിച്ച് അതെന്താണെന്ന് മനസ്സിലാക്കുന്ന ന്യായവിധിയുടെ ദിവസത്തിൽ ഞാൻ ഉത്തരം പറയേണ്ടവനാകുന്നുവല്ലോ. ഇവിടെയും മറ്റുള്ള പല സ്ഥലങ്ങളിലുമെല്ലാം ഞാൻ സംസാരിക്കുന്നതിനെ കുറിച്ച് തന്നെ, കർത്താവെ, എന്റെ പ്രവൃത്തികളിലും അവിടുത്തെ വചനത്തിൽ നിന്നും ഞാൻ സംസാരിക്കുന്നതിലും ഞാൻ തികച്ചും ആത്മാർത്ഥതയോടെ കാണപ്പെടുവാൻ അവിടെ നിന്ന് സഹായിക്കുമാറാകണമേ. കൂടുതൽ ഫലപ്രദമായി തീരുവാൻ തന്നെ, അത് അവിടെ നിന്ന് അരുളി ചെയ്തിരിക്കുന്ന പ്രകാരമായി തന്നെ. ഈ വചനം നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് തന്നെ. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. ഭയപ്പെടരുത്, ഭ്രമിക്കരുത് എന്ന് ഞാൻ കൽപ്പിച്ചുവല്ലോ. നിന്റെ ദൈവമാകുന്ന യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉണ്ട്. കർത്താവായ യേശുവേ, ഈ രാത്രി അങ്ങനെ ചെയ്യുമാറാകണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആമേൻ. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും രാവിലെ 10 മുതൽ 12 വരെ 8-ാമത് പെൺവീതിയിലുള്ള ആ കൂടാരത്തിൽ വെച്ച് നിർദ്ദേശങ്ങൾ നൽകപ്പെടുന്നതും ഉപദേശത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതും രോഗികൾ വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റും ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കോ അവിടേക്ക് വരാം. അവയെ നിയന്ത്രിക്കുവാൻ അവിടെ ആളുണ്ടായിരിക്കും. അങ്ങനെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാത്രി യോഗം ആരംഭിക്കുന്നതിലേക്കായി വേറൊന്നിലേക്കും കടക്കാതെ തന്നെ നേരെ ദൂതിലേക്ക് ഞാൻ കടക്കാൻ പോവുകയാണ്. അതിനുവേണ്ടിയാണല്ലോ നാം ഇവിടെ വന്നിരിക്കുന്നത്. ഞാനും അതിനുവേണ്ടിയാണല്ലോ ഇവിടെ വന്നിട്ടുള്ളത്. ദൈവേഷ്ടമായ ഞായറാഴ്ച രാവിലെ ഈ നാളുകളിലെ മുഖ്യ വെല്ലുവിളിയായ വിവാഹവും അതിന്റെ മോചനവും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഗലാത്യർ 4-ാം അധ്യായം 27 മുതൽ 31 വരെ വാക്യങ്ങൾ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
For it is written, Rejoice thou bearing that bearest not, break forth and cry.
പ്രസവിക്കാത്ത മച്ചിയെ ആനന്ദിക്ക, നോവ് കിട്ടാത്തവളെ പൊട്ടിയാർക്കുക. ഏകാഗിനിയുടെ മക്കൾ ഭർത്താവുള്ളവളുടെ മക്കളെക്കാൾ അധികമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മാമോ സഹോദരന്മാരെ, ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു.
But as then he that was born after the flesh persecuted,
എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു.
Nevertheless, what saith the scripture? Cast out the bond.
തിരുവെഴുത്ത് എന്തു പറയുന്നു? ദാസിയെയും മകനെയും പുറത്താക്കുക. ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടെ അവകാശിയാകയില്ല.
So then, brethren, we are not.
അങ്ങനെ സഹോദരന്മാരെ, നാം ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രയുടെ മക്കളത്രേ. വായിച്ച ഈ തിരുവചനത്തെ ദൈവം അനുഗ്രഹിച്ചു തരുമാറാകട്ടെ. ഇതുപോലുള്ള സവിശേഷമായ പാഠഭാഗങ്ങളെയാണ് ഞാൻ സാധാരണയായി എടുക്കാറുള്ളതെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ചില സമയങ്ങളിൽ നാം ദൈവത്തെ അസാധാരണമായ സമയത്തിലും അസാധാരണമായ രീതിയിലും അസാധാരണമായ കാര്യങ്ങളിലും കാണുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവം അസാധാരണനാകുന്നു. ആത്മാർത്ഥതയോടെ ശരിയായ രീതിയിൽ അവനെ ആരാധിക്കുന്നവർ ലോകപ്രദമായ കാര്യങ്ങളിലും വഴികളിൽ നിന്നും അസാധാരണമായ രീതിയിലാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. ഇന്നത്തെ എന്റെ പ്രസംഗ വിഷയം വിത്ത് പുറന്തോടിനോടുകൂടി അവകാശിയാകുന്നില്ല എന്നതാണ്. അക്ഷരാർത്ഥത്തിലുള്ള വിത്തുക്കളായ രണ്ട് പുത്രന്മാരെ കുറിച്ചാണ് പൗലോസ് ഇവിടെ സംസാരിക്കുന്നത്. താൻ സ്വതന്ത്രയിൽ ജനിച്ചവനാണെന്ന് ആഹ്ലാദ പുരസ്സരം പൗലോസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. രണ്ട് വ്യത്യസ്ത സ്ത്രീകളിലായി അബ്രഹാമിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു എന്ന് നാം അറിയുന്നു. സാറായിൽ ദൈവം അവനൊരു വാഗ്ദത്തം നൽകിയിരുന്നു, അതായത് സാറായിൽ കൂടി അവനൊരു പുത്രൻ ജാതനാകുമെന്ന്. ആ പുത്രൻ മുഖേന ലോകം അനുഗ്രഹിക്കപ്പെടും. ആ പുത്രൻ മുഖാന്തരം സർവ്വലോകവും അനുഗ്രഹിക്കപ്പെടുമെന്നാണ്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ചും യഹൂദന്മാരുടെ മധ്യേ സാധാരണയായി അവർ വിശ്വസിച്ചിരുന്നതാണെങ്കിൽ അത് ഇസഹാക്ക് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല, അബ്രഹാമിന്റെ ഈ വാഗ്ദത്ത പുത്രൻ യേശുവാകുന്നു. അബ്രഹാമിന്റെ ഈ വാഗ്ദത്ത രാജകീയ സന്തതി യേശുവാകുന്നു. എന്നാൽ അബ്രഹാമിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ ഒരാൾ അബ്രഹാമിന്റെ ഭാര്യയുടെ ദാസിയായ ഹാഗറിൽ കൂടിയുള്ളവനാകുന്നു. തന്റെ ഭാര്യയ്ക്ക് ദാസിയായ മിസ്രയീമിൽ വെച്ച് സൗന്ദര്യവതിയായ അവളെ അബ്രഹാം എടുത്തു. തന്റെ വാഗ്ദത്തങ്ങളെയെല്ലാം ശരിക്കും പാലിക്കുവാൻ ദൈവത്തിന് സാധിക്കില്ലെന്നാണ് സാറ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്റെ ദാസിയായ ഹാഗറിനെ കൂടെ വിവാഹം കഴിപ്പാനായി അവൾ അബ്രഹാമിനോട് പറഞ്ഞു. ബഹുഭാര്യാവൃത്തി അന്ന് അനുവദനീയമായിരുന്നു. അപ്രകാരം കുഞ്ഞിനെ ജനിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ പദ്ധതിയെന്നും അങ്ങനെ ഹാഗറിൽ കൂടെ തനിക്ക് കുഞ്ഞുണ്ടാകണമെന്നും പറഞ്ഞു. എന്നാൽ അത് അപ്രകാരമല്ല എന്ന് നാം കാണുന്നു. ദൈവം മൂന്നിൽ പൂർണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. അതെ, ദൈവം മൂന്നിൽ പൂർണ്ണപ്പെട്ടിരിക്കുന്നു. 5 കൃപയാകുന്നു, 7 പൂർത്തീകരണമാകുന്നു. ലോകത്തെ പോലെ തന്നെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിവയിൽ ദൈവം പൂർണ്ണപ്പെട്ടിരിക്കുന്നു. ദൈവത്വത്തിന്റെ പരിപൂർണത അപ്രകാരമാകുന്നു. അതായത് മൂന്ന് സ്വഭാവ വിശേഷതകളുടെ മൂന്ന് വെളിപ്പാടുകളോട് കൂടിയ ഏകദൈവമാകുന്നു, അല്ലെങ്കിൽ മൂന്ന് ഉദ്യോഗങ്ങളോട് കൂടിയ ഏകദൈവമാകുന്നു. അതുപോലെ തന്നെ സഭയുടെ പൂർണ്ണതയ്ക്കും കൃപയുടെ മൂന്ന് പടികളുണ്ട്. അതായത് നീതീകരണം, ശുദ്ധീകരണം, പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം. വീണ്ടും ജനനത്തിൽ ഈ മൂന്നും ഉൾക്കൊണ്ടിരിക്കുന്നു. പ്രകൃത്യാലുള്ള ജനനത്തിന്റെ മാതൃക പോലെ തന്നെ ഒരു സ്ത്രീ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ആദ്യമായി ജലവും അടുത്തതായി രക്തവും പിന്നീട് ജീവനും വെളിപ്പെടുന്നു. തിരുവചനത്തിൽ ഒന്നാം അഞ്ചിന്റെ ഏഴിൽ അല്ലെങ്കിൽ ഏഴിന്റെ അഞ്ചിൽ പറഞ്ഞിരിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, അവിടെ പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിൽ മൂവർ സാക്ഷ്യം വഹിക്കുന്നു, പിതാവ്, വചനം അതായത് പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ മൂന്നും ഒന്ന് തന്നെയാകുന്നു. ഭൂമിയിലും സാക്ഷ്യം വഹിക്കുന്നവ മൂന്നുണ്ട്, അവ വചനമാകുന്ന ജലം, രക്തം, ആത്മാവ്. അതായത് ജലം, രക്തം, ആത്മാവ്, ഈ മൂന്നും ഒന്നിൽ ഐക്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാകുന്നു. പുത്രനെ കൂടാതെ നിങ്ങൾക്ക് പിതാവില്ല, പരിശുദ്ധാത്മാവിനെ കൂടാതെ പുത്രനുമില്ല. എന്നാൽ ശുദ്ധീകരണം കൂടാതെ നീതീകരണം പ്രാപിക്കാം, പരിശുദ്ധാത്മാഭിഷേകം കൂടാതെ ശുദ്ധീകരണവും പ്രാപിക്കാം. പ്രകൃതി നിയമപ്രകാരം ഇത് തെളിയിക്കപ്പെടാവുന്നതാണ്. നിങ്ങളിൽ അധികം പേർക്ക് ഞാൻ ഒരു അപരിചിതനാകുന്നു. ഞാനൊരു വിദ്യാഭ്യാസമില്ലാത്തവനാണെന്ന് നിങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ നിശ്ചയിക്കുന്നു. എന്നാൽ ഞാൻ മാതൃകകളെ കൊണ്ട് പഠിപ്പിക്കുന്നു. അങ്ങനെ പ്രകൃതിദത്തമായ മാതൃക ആത്മീയമായവയ്ക്ക് അനുയോജ്യമായിരിക്കുന്നു. പൂർണ്ണതയ്ക്ക് മൂന്നുണ്ടെന്ന് നാം കണ്ടുകഴിഞ്ഞു. ദൈവം മൂന്നിൽ പൂർണ്ണനാകുന്നു. അതുപോലെ അബ്രഹാമിന്റെ സന്തതിയിലും ഇസ്മായേൽ, ഇസഹാക്ക്, യേശു എന്നിവരിൽ പൂർണ്ണതയുണ്ടായിരിക്കുന്നു. ഇസ്മായേൽ ദാസിയിൽ ജനിച്ചവനാണ്, ഇസഹാക്ക് സ്വതന്ത്രയിലും ജനിച്ചവനാണ്. എന്നാൽ ഇവർ രണ്ടുപേരും ദാമ്പത്യ ജീവിതത്തോട് ഉണ്ടായവരാണ്. എന്നാൽ ക്രിസ്തു അങ്ങനെയല്ല, കന്യയിൽ ജാതനായവനാണ്. ഇവിടെ ഈ സന്തതിയെ സന്തതികളെന്നല്ല, സന്തതിയെന്ന് ഒരു സന്തതിയെയാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റവരൊന്നും അബ്രഹാമിന്റെ സന്തതിയാകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അബ്രഹാമിന്റെ വിശ്വാസ സന്തതിയെയാണ്, ജഡപ്രകാരമുള്ളവരെയല്ല. എന്തുകൊണ്ടെന്നാൽ സാറ മരിച്ചതിന് ശേഷം അബ്രഹാം മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും പുത്രിമാരെ കൂടാതെ അങ്ങനെ ഏഴ് പുത്രന്മാരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവർ അബ്രഹാമിന്റെ സന്തതിയാകുന്നില്ല. അബ്രഹാമിന്റെ സന്തതി ഒന്ന് മാത്രം, അത് അബ്രഹാമിന്റെ വിശ്വാസ സന്തതിയാകുന്നു. അതായത് അബ്രഹാമിന്റെ വിശ്വാസത്താൽ ഉള്ള രാജകീയ സന്തതിയാണ് ദൈവം ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതായത് അബ്രഹാമിന്റെ ജഡപ്രകാരമായ ജീവനിൽ നിന്നുള്ളതല്ല, ആത്മീയ ജീവിതത്തിൽ നിന്നുള്ളതാകുന്നു. വചനത്തിന് വിരുദ്ധമായവയെല്ലാം അവൻ കുടഞ്ഞു തള്ളിയിട്ട് ഇല്ലാത്തവരെ ഉള്ളതുപോലെ വിളിക്കുന്നവനായ ദൈവത്തിൽ വിശ്വസിച്ച് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഇവിടെ നാം സംസാരിക്കുന്ന ആ യഥാർത്ഥ സന്തതി അതാകുന്നു. നമുക്കിവിടെ ഒരു ചിത്രീകരണം നൽകപ്പെട്ടിരിക്കുന്നുവെങ്കിലും സന്തതി ഉത്ഭവിച്ചത് ആ വാഗ്ദത്ത സന്തതി ലേശം സംശയത്തോടുകൂടെയാണ് ഉത്ഭവിച്ചത്. മൂലവാഗ്ദത്തത്തിന് മേലാണ് ആ സംശയം ഉണ്ടായത്. എങ്ങനെയാണത് ആദ്യത്തെ വാഗ്ദത്തത്തോട് ലേശം സംശയം ഉള്ളതായത്? ആറായിൽ കൂടിയാണ് ഈ കുഞ്ഞിനെ ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്തത്. എന്നാൽ ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് സാറ സംശയത്തിന്റെ ഫലമായി അബ്രഹാമിന്റെ ആദ്യത്തെ സന്തതി ദാസിയിൽ കൂടെ വരുന്നു. കാരണം സാറ ഉൽപാദന പ്രായം കഴിഞ്ഞ് വാർദ്ധക്യം പ്രാപിച്ചവളായിരുന്നു. അതുപോലെയാണ് സഭയും ആരംഭിച്ചത്. അത് എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ആരംഭിക്കുന്നു. നിങ്ങൾ താഴെ നിന്നുമാണ് ആരംഭിക്കേണ്ടത്, മുകളിൽ നിന്നുമല്ല. ഏണിയിൽ കയറുവാൻ ശ്രമിക്കുന്ന ഒരാൾ ആദ്യമേ അതിന്റെ മുകളിലെത്താൻ ശ്രമിച്ചാൽ വീണ് കഴുത്തുടങ്ങിയേക്കും. നിങ്ങൾ താഴെ നിന്നും ആരംഭിച്ച് മുകളിലോട്ട് പണിഞ്ഞുയർത്തണം. ഇവിടെ ദൈവത്തിന്റെ വാഗ്ദത്തം വെളിപ്പെട്ട ആരംഭത്തിൽ തന്നെ ലേശമായ സംശയത്തിൽ കൂടെ ദൈവത്തിന്റെ പ്രവർത്തന പരിപാടികൾക്ക് തടസ്സം വരുത്തിയതായി നമുക്ക് കാണാം. ഇതുപോലെ തന്നെയാണ് ഏദൻ തോട്ടത്തിലും പാപം ഉത്ഭവിച്ചത്. അങ്ങനെ പാപത്താൽ മരണം ഉത്ഭവിച്ചു. ദൈവത്തിന്റെ ഒരു വാക്ക് തെറ്റിദ്ധരിച്ചു, അല്ലെങ്കിൽ സംശയിച്ചു എന്ന് മാത്രം. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ഒരു വാക്ക് പോലും നിങ്ങൾക്ക് മാറ്റുവാനോ നീക്കം ചെയ്യാനോ പാടില്ല. തിരുവചനം ഉള്ളതുപോലെ തന്നെ കാണപ്പെടണം. ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിച്ച സാറയാണെങ്കിൽ സാറ സഭയ്ക്കൊരു അനുരൂപമായിട്ടാണ് കാണപ്പെടുന്നത്. ദൈവം വാഗ്ദത്തം ചെയ്ത ആദ്യത്തെ പ്രവർത്തന പരിപാടിയിന്മേൽ സംശയം ഉളവാക്കിക്കൊണ്ട് തന്റെ ഭർത്താവായ അബ്രഹാമിനോട് സൗന്ദര്യവതിയായ അവളുടെ ദാസിയെ സ്വീകരിച്ച് അവളുടെ ഭർത്താവായി അവളോടൊന്നിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം ഈ വാഗ്ദത്ത സന്തതിയെ അവളിൽ കൂടി നൽകുകയും ആ കുഞ്ഞിനെ ഞാൻ ഏറ്റെടുക്കുകയും ചെയ്യാം. വചനത്തിന് അല്പം മാറ്റം വരുത്തുമ്പോൾ ആ ദൈവത്തിന്റെ മുഴുവൻ പദ്ധതിയെയും മാറ്റിക്കളയുന്നത് നോക്കുക. അതുകൊണ്ട് ദൈവത്തിന്റെ ഓരോ വാക്കും കർത്താവ് എപ്രകാരം അരുളിച്ചതിരിക്കുന്നുവോ അപ്രകാരം തന്നെ നാം കൈക്കൊള്ളണം. ദൈവത്തിന്റെ ഓരോ വാക്കും സത്യമാകുന്നു. വാഗ്ദത്തോടുള്ള ലേശം സംശയത്തിന്മേൽ ഈ സന്തതി ഉത്ഭവിക്കുകയാണ്. ഇസഹാക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വതന്ത്രയുടെ സന്തതിയാകുന്നു. ഇവിടെ പൗലോസ് ഗലാത്യർക്ക് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് പോലെ അവൻ വാഗ്ദത്തം ചെയ്യപ്പെട്ട ജഡീയ സന്തതിയായി ജനിച്ചവനാകുന്നു. പൗലോസോടെ തുടർന്ന് പറയുന്നത് ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടി അവകാശിയാകില്ല എന്നാണ്. കാരണം അവർ രണ്ടുപേരും വ്യത്യസ്തരായ രണ്ടു വർഗങ്ങളാകുന്നു. അത് ശരി തന്നെ. അവിശ്വാസി വിശ്വാസിയോടുകൂടി അവകാശിയാകില്ല. അത് ഒരിക്കലും സാധ്യമല്ല. ഇന്നത്തെ കുഴപ്പം അവിടെയാകുന്നു. ഒരു സ്ഥാപിത സഭയാകുന്ന കോഴിക്കുഞ്ഞിനെ ഒരു കഴിവനോടുകൂടി വിശ്വാസിയാക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ സാധ്യമല്ല. അവിടെയാണ് കുഴപ്പം ഉണ്ടാകുന്നത്. ദൈവത്തിന്റെ സകല വചനവും നിങ്ങൾ വിശ്വസിക്കേണ്ടവരാകുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഒരുമിച്ച് അവകാശിയാകുവാനോ അവരുമായി കൂടിച്ചേരുവാനോ ഒരിക്കലും സാധ്യമല്ല. അങ്ങനെ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഒന്നുകിൽ നിങ്ങൾ ഒരു കഴിവനായിരിക്കണം, അല്ലെങ്കിൽ ഒരു കോഴിക്കുഞ്ഞായിരിക്കണം. സംശയിച്ചതിന്റെ കാരണത്താൽ ദാസിയുടെ സന്തതിയായ ഇസ്മയേലിന് അവകാശിയാവാൻ സാധിച്ചില്ല. ദൈവത്തിന് തന്റെ വചനം നിവർത്തിക്കുവാൻ സാധിക്കുമോ എന്ന് സാറ സംശയിച്ചു. അബ്രഹാമിനെ ശ്രദ്ധിച്ചാൽ ഞാനത് ഞായറാഴ്ച രാവിലെ സംസാരിക്കാനായി രചിച്ചു വച്ചിരിക്കുകയാണ്. അബ്രഹാം അതിനെ സംശയിച്ചില്ല. സാറയാണ് സംശയിച്ചത്. അവൾ ഒരുവളാണ് സംശയിച്ചത്. ആദാം സംശയിച്ചില്ല. ഹവ എത്രയെ സംശയിച്ചത്. ഇതിനെക്കുറിച്ച് കൂടുതലായി ഞായറാഴ്ച രാവിലെ നമുക്ക് കേൾക്കാം. ആത്മീകർക്ക് അങ്ങനെ ചെയ്യുവാൻ സാധ്യമല്ല. ജഡീകർ ആത്മീകരോട് കൂടി അവകാശിയാകുന്നില്ല. ഇസ്മയേലിന്റെ മക്കൾക്ക് ഇസഹാക്കിന്റെ മക്കളോടുകൂടി അവകാശികളായിരിക്കാൻ ഒരിക്കലും സാധ്യമല്ല. ജഡീകർക്ക് ഒരിക്കലും ആത്മീയരോടുകൂടി അവകാശികളാകുവാൻ സാധ്യമല്ല. പ്രാകൃത സഭയും ആത്മീയ സഭയും ഉണ്ട്. ഒരു പ്രാകൃത സഭയുണ്ട്. ഈ രണ്ട് സ്ത്രീകളും അതിനെ മാതൃകയാകുന്നു. എന്നാൽ ഒരു ആത്മീയ സഭയും കൂടെ ഉണ്ട്. അതുകൊണ്ട് പ്രാകൃത സഭയും ആത്മീയ സഭയും ഒരുമിച്ച് അവകാശികളാവുകയില്ല. വ്യത്യസ്തങ്ങളായ ഇവ രണ്ടും വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ രണ്ടു തരത്തിൽപ്പെട്ട വ്യത്യസ്തമായ ആളുകളാൽ രണ്ട് വ്യത്യസ്തമായ ഉടമ്പടികളിന്മേലുള്ളതാകുന്നു. അതുകൊണ്ടാണ് ഉൾപ്രാവണവും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. അത് അബ്രഹാമിന്റെ രാജകീയ സന്തതിക്കുള്ളതാകുന്നു. പ്രാകൃതവും ജഡീയവുമായ സഭയിൽ അത് സംഭവിക്കുവാൻ സാധ്യമല്ല. അത് അബ്രഹാമിൽ കൂടെയുള്ള ദൈവത്തിന്റെ വചനത്താലുള്ള രാജകീയ സന്തതികൾക്കാണുള്ളത്. അതുകൊണ്ട് ഉൾപ്രാവണം ആദ്യമായി സംഭവിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല. ദൈവത്തിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ ആകാശത്തിൽ എടുക്കപ്പെടും. വീണ്ടും എഴുതിയിരിക്കുന്നതിനെ ശ്രദ്ധിപ്പിൻ. മരിച്ചവരിൽ ശേഷമുള്ളവർ ആയിരം ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. അതുകൊണ്ട് അവർ ഒരുമിച്ച് അവകാശികളാകുന്നില്ല. അവർ ഒരുമിച്ച് ഉൽപ്രാപണത്തിൽ പ്രവേശിക്കുന്നുമില്ല. അതുകൊണ്ട് തീർച്ചയായും പ്രാകൃതവും ജഡീയവുമായ ഒരു സഭയും ആത്മീയമായ മറ്റൊരു സഭയും ഉണ്ട്. ആത്മീയരും മുൻ നിയമിക്കപ്പെട്ടതുമായ അബ്രഹാമിന്റെ രാജകീയ സന്തതികൾക്ക് ന്യായവിധിയില്ല. എന്തുകൊണ്ടെന്നാൽ അവർ നിത്യജീവന് വേണ്ടി മുൻ നിയമിക്കപ്പെട്ടവരാകുന്നു. അവർ ദൈവത്താൽ സജ്ജമാക്കപ്പെട്ട യാഗത്തെ അംഗീകരിച്ചവരാണ്. ആ യാഗം വചനമാണ് ക്രിസ്തു തന്നെ. അതുകൊണ്ട് ഇപ്പോൾ അവർക്ക് ശിക്ഷാവിധിയില്ല. വചനമാവശ്യമുള്ളവർക്ക് പഠിക്കാം. യോഹന്നാൻ 5:24. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തീയസിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. റോമർ 8:1. ജഡപ്രകാരം നടക്കാതെ ആത്മാവാൽ നടത്തപ്പെടുന്നവർക്ക് തന്നെ. യോഹന്നാൻ 5:24 കൂടെ നോക്കാം. എന്റെ വചനം കേട്ട്, അതായത് വചനം ഗ്രഹിക്കുന്നവൻ ഏതെങ്കിലും ഒരു മദ്യപാനിയോ വചനം ശ്രവിച്ച് നടക്കാത്ത മറ്റാരെങ്കിലുമോ അല്ല. എന്റെ വചനം കേട്ട്, അതായത് എന്റെ വചനം മനസ്സിലാക്കി എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധി ആകാതെ മരണത്തിൽ നിന്നും ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. അതെ, ദൈവം പ്രസ്താവിച്ചിരിക്കുന്ന ഈ ശ്രേഷ്ഠമായ വലിയ രഹസ്യം മനസ്സിലാക്കിയവൻ തന്നെ. ദൈവം എങ്ങനെയാണ് ക്രിസ്തുവിൽ തന്നെ ലോകത്തിന് നിനപ്പ് വരുത്തിയതെന്നും എപ്രകാരമാണ് ക്രിസ്തുവും പിതാവും ഒന്നാകുന്നതെന്നും എപ്രകാരമാണ് തന്നെ ലോകത്തിന് നൽകിയതും സ്വീകരിച്ചതും എന്നതിനെ കുറിച്ചുള്ള നിവൃത്തിയുടെ മർമ്മങ്ങളും മനുഷ്യയുഗത്തിൽ എപ്രകാരമാണ് പ്രത്യക്ഷപ്പെട്ട് മനുഷ്യർക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുത്തുവെന്നും എപ്രകാരമാണ് തന്റെ വചനത്തെ അന്ന് മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരുന്നുവോ അപ്രകാരം തന്നെ സൂര്യൻ കിഴക്കൊതിച്ച ആ കാലത്തെന്ന പോലെ പടിഞ്ഞാറ് അസ്തമിക്കുന്ന ഈ കാലത്ത് മണവാട്ടി സഭയ്ക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നതിനും വചനം വെളിപ്പെടുത്തപ്പെടുന്നു. ഇത് ഗ്രഹിക്കുന്നവൻ ആരാണോ അവന് എന്നെ അയച്ചവനെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ഈ പ്രാകൃത സന്തതി ആത്മീയ സന്തതിയുടെ ഒരു വാഹി മാത്രമാകുന്നു. തണ്ട് കതിർകുല പുറന്തോട് എന്നിവ പോലെ തന്നെ ഇതിനു മുമ്പൊരിക്കൽ വേറൊരു സന്ദേശത്തിൽ നാം ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട്. എങ്കിലും വീണ്ടും അതിനെക്കുറിച്ച് അല്പസമയം കൂടെ എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സന്ദേശത്തിലെ മൂന്ന് സംഭവരംഗത്തെ അത് തികച്ചും നമുക്കിവിടെ ചിത്രീകരിച്ച് കാട്ടുകയാണ്. പൂർവകാലത്തുള്ള പ്രാകൃത സന്ദേശത്തിലെ സംഭവരംഗം തന്നെയാണത്. വിത്ത് വിതയ്ക്കുമ്പോൾ ആദ്യമായി ഞാറിന്റെ തണ്ടും പിന്നീട് അതിൽ ഞാറിന്റെ ഇലകളും കതിർക്കുലയും ഉത്ഭവിച്ചു വരുന്നത് പോലെ തന്നെ കതിർക്കുലയിൽ പൂമ്പടിയും പിന്നീട് പുറന്തോടും അതിനുള്ളിൽ വീണ്ടും വിത്തുണ്ടാകുന്നു. നിഷ്കളങ്കമായ ഈ ഉപമാനത്തിലെ മൂന്ന് സംഭവങ്ങളെയും ഒന്ന് ശ്രദ്ധിക്കാം. അവ എത്രത്തോളം ഒരു ശരിയായ മാതൃകയായി കാണപ്പെടുകയാണ്. കാരണം പ്രകൃതികളെല്ലാം സൃഷ്ടിതാവ് ദൈവമാണല്ലോ. അതുകൊണ്ട് ദൈവത്തെ പോലെ തന്നെ പ്രകൃതിക്കും ഒരിക്കലും തെറ്റുപറ്റാൻ സാധ്യമല്ല. കാരണം നമുക്ക് കാണുന്നതിനും നോക്കുന്നതിനും തക്ക ശരിയായ രീതിയിൽ അവയെ ക്രമപ്പെടുത്തിയിരിക്കുന്നത് അവൻ ഒരുവൻ മാത്രമാകുന്നു. തണ്ടാകുന്ന ഹാഗറിനെ ശ്രദ്ധിക്കാം. വിത്താദ്യമായി മുളച്ചു വരുന്ന തണ്ടാകുന്നു അവൾ. ഇപ്പോൾ അതൊരു വിത്ത് പോലെ കാണപ്പെടുന്നില്ല, അതൊരു തണ്ടാകുന്നു. എന്തുകൊണ്ടെന്നാൽ അവൾ ഒരു ദാസിയത്രേ. വാഗ്ദത്തത്തോടോ വചനത്തോടോ അവൾക്ക് യാതൊരു ബന്ധവുമില്ല. വിത്തിന്റെ ഒരു വാഹി മാത്രം. പൂമ്പുടിയോടുകൂടിയ കതിർക്കുലയാകുന്ന സാറായെ ശ്രദ്ധിക്കാം. അവളിൽ നിന്നും യഹൂദ വ്യാധി ഉത്ഭവിച്ചു. സാറായിൽ നിന്നും ഇസഹാക്കും ഇസഹാക്കിൽ കൂടി യാക്കോവും ഉത്ഭവിച്ചു. യാക്കോബിൽ കൂടി ഗോത്രപിതാക്കന്മാരും അവരിൽ കൂടി ഒരു രാഷ്ട്രവും ഉണ്ടായി. എന്നാൽ വചനം ജഡമായി തീർന്ന ആത്മീയ സന്തതിയെ കന്യാമറിയം വിശ്വാസത്താൽ ഉൽപാദിപ്പിച്ചു. അങ്ങനെ ഈ മൂന്ന് സ്ത്രീകളിൽ കൂടി ഈ സന്തതി കടന്നു വരുന്നു. ആദ്യത്തെ ബഹുഭാര്യാവൃത്തി എന്നതിന്റെ കീഴിൽ വ്യഭിചാരമാകുന്നു. രണ്ടാമത്തവൾ സ്വതന്ത്രയും മൂന്നാമത്തവൾ ദാമ്പത്യ ജീവിതമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തോളമായിരുന്നു. എന്നാൽ അവൾ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വാസമുറപ്പിച്ചിരുന്ന ഒരു വിശ്വാസിയും ഹാഗറും സാറായും ദാമ്പത്യ ജീവിതത്തോട് ബന്ധപ്പെട്ടവരുമായിരുന്നു. എന്നാൽ മറിയമായിട്ട് വാഗ്ദത്തം ചെയ്യപ്പെട്ട ദൈവവചനത്തിന്റെ ശക്തിയാൽ ഉൽപാദിച്ചവളുമാകുന്നു. അങ്ങനെ തന്നെ ഹാഗർ തണ്ടാകുന്നു. ഈ രണ്ട് ഭാര്യമാരും വാഗ്ദത്തത്തെ സംശയിച്ചവരാകുന്നു. അവരിൽ കൂടി ജനിച്ചവരെ ഒന്ന് ശ്രദ്ധിക്കാം. അബ്രഹാമിന്റെ രണ്ടാമത്തെ ഭാര്യയായ ഹാഗർ തീർച്ചയായും അവൾ ഒരു വെപ്പാട്ടിയാകുന്നു. അവൾ ഒരുവനെ പ്രസവിച്ചു. അവൻ എങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു? അവൻ ഒരു കാട്ടുപോലുള്ളവൻ എന്നാണ് തിരുവചനത്തിൽ പറയുന്നത്. അവൻ ഒരു വിഞ്ഞാനിയായിരുന്നു. അവനെ തോൽപ്പിക്കുവാൻ ആർക്കും തന്നെ കഴിഞ്ഞിരുന്നില്ല. അവൻ ഇണക്കമില്ലാത്തവനും മാനസാന്തരത്തിന്റെയും വീണ്ടും ജനനത്തിന്റെയും അനുഭവമില്ലാത്തവനുമായിരുന്നു. അവനെ ഇണക്കിയെടുക്കുവാൻ സാധ്യമല്ല. അവൻ ഒരു ക്രൂരനായിരുന്നു. കാരണം അവൻ ദൈവവചനത്തിന് വിരുദ്ധമായി ജനിച്ചവനായിരുന്നു. ദൈവവചനത്തിന് വിരുദ്ധമായ ഒരു ഉപദേശിയോ അൽമേനിയോ സഭയോ ഏതുമാകട്ടെ, ദൈവവചനത്തിന് വിരുദ്ധമായ ഇവയെല്ലാം ഹോളിവുഡിലെ വേശ്യമാരെ പോലെ ലോകപ്രദമായ ഒരു കൂട്ടം ദുഷ്ടന്മാരെ ഉൽപാദിപ്പിക്കുന്നു. അവർ ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ ഉൾപ്പെടാത്തവരായാൽ ദൈവത്തിന്റെ മായമില്ലാത്ത വചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ അവർക്ക് കഴിയുകയില്ല. അതിർപുലയാകുന്ന വാഗ്ദത്തോട് ബന്ധപ്പെട്ടവളും യഥാർത്ഥ ഭാര്യയുമായ സാറായും ഒരുവനെ പ്രസവിച്ചു. ദൈവത്തെ സേവിക്കുന്ന ഒരു വാഗ്ദത്ത ജാതി അവനിൽ കൂടെ ഉൽപാദിപ്പിക്കപ്പെട്ടു. എന്നാൽ മറിയമാകട്ട് ദാമ്പത്യ ജീവിതത്തിൽ കൂടെയല്ല, അവൾ വാഗ്ദത്ത വചനത്തിൽ വിശ്വസിച്ചവളായിരുന്നു. അവൾ പുരുഷനെ അറിയാത്ത ഒരു കന്യകയായിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളെന്ന് പറഞ്ഞു. അതിനവൾ ഇതെങ്ങനെയാണ് സംഭവിക്കുക എന്ന് പറഞ്ഞു. അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ നിഴലിടുമെന്ന് പറഞ്ഞു. മുമ്പൊരു കാലഘട്ടത്തിലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിലും മറിയ അതങ്ങനെ വിശ്വസിച്ചു. ഇതാ കർത്താവിന്റെ ദാസി എന്നവൾ പറഞ്ഞു. അവൾ വചനത്തെ വിശ്വസിച്ചു. എങ്ങനെയാണ് അവൾക്കത് ശ്രദ്ധിച്ചത്? അബ്രഹാമിനോടുള്ള ദാമ്പത്യ ജീവിതത്താൽ ഹാഗറിന് ഒരു കുഞ്ഞുണ്ടായി എന്ന് അവൾക്കറിയാമായിരുന്നു. സാറയ്ക്കും അബ്രഹാമിനോടുള്ള ദാമ്പത്യ ജീവിതത്താൽ കുഞ്ഞുണ്ടായിരുന്നു. വാഗ്ദത്തത്തിന്റെ കുഞ്ഞുങ്ങൾ ദാസ്യയിലും സ്വതന്ത്രയിലുമായിരുന്നു. അസാധ്യമായതിൽ വിശ്വസിച്ചിരുന്ന അബ്രഹാമിനുണ്ടായിരുന്ന വിശ്വാസം തന്നെയാണ് ഇവിടെ മറിയയ്ക്ക് ഉണ്ടായിരുന്നത്. ദൈവം അരുളിച്ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. യാതൊരു ചോദ്യവും ഉന്നയിക്കാതെ തന്നെ മറിയ ദൈവത്തെ വിശ്വസിച്ചു. ഇതാ കർത്താവിന്റെ ദാസിയ എന്നവർ പറഞ്ഞു. എന്തു തന്നെ വിമർശനങ്ങൾ ഈ ലോകത്തിൽ സഹിക്കേണ്ടി വന്നാലും അവിടുത്തെ വചന പ്രകാരം എനിക്ക് ഭവിക്കട്ടെ എന്നവർ പറഞ്ഞു. യഥാർത്ഥമായ വ്യക്തിയാണ് വരുന്നത്. സാറയ്ക്ക് അങ്ങനെ പറയാൻ സാധിച്ചില്ല. കാരണം അവരുടെ ദാമ്പത്യ ജീവിതത്താൽ ഉള്ളതായിരുന്നു. സാറയ്ക്ക് ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ സാധ്യമല്ല. കാരണം അവൾ ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെട്ടവളായിരുന്നു. വിഭാഗീയ ചിന്തകളെല്ലാം യാതൊരു സഭയ്ക്കും അത് സാധ്യമല്ല. ദൈവവചനത്തിന്മേലുള്ള ഒരു കന്യാ വിശ്വാസത്തിന് മാത്രമേ വാഗ്ദത്ത സന്ധിയെ ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമാകൂ. വിഭാഗീയ ചിന്താഗതികളോടുകൂടി അവർക്ക് വീണ്ടും ജനനം പ്രാപിച്ച ഒരു സഭയെ ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. എന്നാൽ അതിനു പകരം അതുപോലുള്ള മറ്റെന്തെങ്കിലും ഉൽപാദിപ്പിക്കാനേ അവർക്ക് കഴിയൂ. അതും വെറുമൊരു അനുകരണം മാത്രമായിരിക്കും, അല്ലെങ്കിൽ അതുപോലെ തോന്നിക്കുന്ന മറ്റെന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കും. എന്നാൽ വീണ്ടും ജനനം പ്രാപിച്ച ഒരു യഥാർത്ഥമായ സഭയാണെങ്കിൽ ഏത് ദുരിതങ്ങൾ സഹിക്കേണ്ടി വന്നാലും ദൈവത്തിന്റെ വചനത്തിൽ മാത്രം വിശ്വസിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അത് കലർപ്പില്ലാത്തൊരു സഭയാകുന്നു. അത് ദൈവത്തിന്റെ വാഗ്ദത്തത്താൽ വരുന്നതാകുന്നു. ദാമ്പത്യ ജീവിതത്തോട് ബന്ധമില്ലാത്തവളായ ആ യഥാർത്ഥമായവൾ പറഞ്ഞതെന്നാൽ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, അവിടുത്തെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. അവൾ പ്രസവിച്ചത് ആരെയാണ്? ഒരു ക്രൂരനെയോ ഒരു ജാതിയെയോ അല്ല. എന്നാൽ അവൾ വചനത്തെ പ്രസവിച്ചു. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ആമീൻ. തിരുവചനത്തിലെ സകല വാഗ്ദത്തങ്ങളെയും നിവർത്തിക്കുന്നവനായ ദൈവത്തിന്റെ യഥാർത്ഥമായ വിത്തിനെയാണ് അവൾ പ്രസവിച്ചത്. അവനെ കൂടാതെ ആർക്കും ജീവിക്കാൻ സാധ്യമല്ല. അവൾ യഥാർത്ഥമായ വിത്തായിരുന്നു. അവൾ വിത്തിന് വെളിയിൽ നിന്നുകൊണ്ട് ധാന്യത്തെ ഉൽപ്പാദിപ്പിച്ചു. മറ്റേ രണ്ടുപേരും ജടീയമായ സന്തതിയെ ഉൽപ്പാദിച്ചുവെങ്കിലും ജീവന്റെ വാഹികളുമായിരുന്നു. ഈ രണ്ടുപേരെയും കുറിച്ച് ഞാൻ അങ്ങനെ പറയുമ്പോൾ മറിയത്തെ ചിലർ ഒരു ദൈവമാക്കാൻ ശ്രമിക്കുന്നത് പോലെ ഞാൻ ചെയ്യുന്നതല്ല എന്ന് ശ്രദ്ധിപ്പിൻ. അവൾ ഒരു ദൈവമല്ല. മറ്റേ രണ്ടുപേരെ പോലെ അവളും വിത്തിന്റെ ഒരു വാഹി മാത്രം. എന്നാൽ വചനത്തിന്മേലുള്ള വിശ്വാസം അതുപോലെ യഥാർത്ഥമായ പ്രതിരൂപത്തെ ധാരാളമായി ഉൽപ്പാദിപ്പിക്കുന്നു. ഗോതമ്പും മറ്റു ധാന്യങ്ങളും പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലെ തന്നെ ആദ്യമായി തണ്ടും പിന്നെ കതിരും അതിൽ പൂമ്പൊടിയും പിന്നീട് പുറന്തോടും ഉണ്ടാകുന്നു. എന്നാൽ നിങ്ങൾ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചില്ല എങ്കിൽ പുറന്തോട് യഥാർത്ഥമായ വിത്ത് പോലെ തോന്നിയേക്കും. എന്നാൽ പുറന്തോട് വളരുമ്പോൾ അതിനുള്ളിലായ യഥാർത്ഥമായ ഗോതമ്പിനെ കാണാം. ആ പുറന്തോട് ഒരു വാഹിയായി അവശേഷിക്കുന്നു. അതുപോലെ ദാമ്പത്യ ജീവിതത്തിലൂടെ അല്ല വിശ്വാസത്താൽ പ്രസവിച്ചെടുത്ത മറിയം അവൾ ഒരു വിത്താകുന്നില്ല, എന്നാൽ വിത്ത് പോലെ കാണപ്പെട്ടു. മറിയം ആ വിത്തിന്റെ ഒരു വാഹി മാത്രം. ആ യഥാർത്ഥമായ വിത്ത് വിശ്വാസവിത്ത് യേശുവാകുന്നു. എന്തുകൊണ്ടെന്നാൽ ആ വിശ്വാസവിത്തിനെ കുറിച്ചുള്ള വാഗ്ദത്തം അബ്രഹാമിനാണ് നൽകപ്പെട്ടിരുന്നത്. അവന്റെ വചനത്തിന്മേലുള്ള വിശ്വാസത്തിന് മാത്രമേ അവൻ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നതിനെ ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരു പുറന്തോടനെ പോലെ തന്നെ മറിയമും ഒരു സാക്ഷാൽ വിത്ത് പോലെ കാണപ്പെട്ടിരുന്നു. വിത്ത് പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നതുവരെ പുറന്തോട് അതിനെ തീറ്റിപ്പോറ്റി സംരക്ഷിക്കുന്നു. വിത്ത് പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നതുവരെ മാത്രം. അതുപോലെയാണ് ഈ മൂന്നാമത്തെ ഘട്ടമായ പെന്തിക്കോസ്റ്റ് സഭയും കാണപ്പെടുന്നത്. ഈ ധാന്യത്തെ വഹിച്ചുകൊണ്ട് അത് പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നതുവരെ അതിനെ സംരക്ഷിക്കുന്നു. മുട്ട വിരിയിക്കുന്ന ഉപകരണം പോലെ തന്നെയാണ് മറിയവും യേശു ക്രിസ്തുവിന്റെ തള്ളയാകുന്നു. എന്നാൽ അവൻ മറിയത്തിന്റെയോ ഒരു യഹൂദന്റെയോ ഒരു പ്രജാതിയുടെയോ രക്തമായിരുന്നില്ല. അവൻ ദൈവത്തിന്റെ രക്തമായിരുന്നു. അത് ദൈവം സൃഷ്ടിച്ച രക്തമാകുന്നു. ദാമ്പത്യ ജീവിതത്തിലൂടെ ഉള്ളതല്ല. അവൻ ഒരു യഹൂദനോ അല്ലെങ്കിൽ വേറെ ഒരു ജാതിയാകുന്നില്ല. അമ്മയുടെ രക്തം ലേശം പോലും ആ കുഞ്ഞിൽ ഉണ്ടായിരുന്നില്ല. രാവിൽ നിന്നുമാണ് രക്തം ഉണ്ടാകുന്നത്. കോഴിയെ പോലെ തന്നെ ബീജം പുരുഷനിലാണ് ഉള്ളതെന്ന് നമുക്കറിയാം. ഒരു പിടക്കോഴിക്ക് മുട്ടയിടാൻ സാധിക്കും. എന്നാൽ ഒരു പൂവൻ കോഴിയുമായി അത് ബന്ധപ്പെടുന്നില്ല എങ്കിൽ ആ മുട്ടകൾ ഒരിക്കലും വിരിയുന്നില്ല. അത് കാഴ്ചയ്ക്ക് നല്ല മുട്ട പോലെ ഇരുന്നാലും ഫലപ്രദമുള്ളതല്ല. പുറമേ കാണുവാൻ അത് എല്ലാ രീതിയിലും ഒന്നുപോലെ തന്നെ ഇരിക്കും. എന്നാലോ അതിൽ ജീവനില്ല. നാമദേവത്തിന് മാത്രം ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരും ഇതുപോലെ തന്നെയാകുന്നു. പങ്കാഴ്ചയ്ക്ക് അവർ ക്രിസ്ത്യാനികളെ പോലെ പെരുമാറാൻ ശ്രമിക്കുന്നു. എന്നാൽ വെളിപ്പെടുത്തപ്പെട്ട വചനമാണ് ക്രിസ്തു ഉള്ളിലുണ്ടായിരിക്കണം. അങ്ങനെയില്ലെങ്കിൽ തിരുവഴുത്തിൽ വിശ്വസിക്കുന്ന ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുമായി വളരുവാൻ അവർക്ക് സാധ്യമല്ല. അവരെല്ലായ്പ്പോഴും ഏതെങ്കിലും ഒരു സംഘടനയായിരിക്കും. ജീവൻ പ്രാപിക്കാനുള്ള ജീവൻ അവരിൽ ഇല്ലായാൽ അതിന് ജീവിക്കാൻ സാധ്യമല്ല. പൂവൻകോഴിയുമായി ബന്ധപ്പെട്ടിട്ടില്ലാത്ത മുട്ടയിൽ കൂട്ടിലിരുന്ന് ചീഞ്ഞു നാറുന്നത് പോലെ തന്നെയാണ് ഇവരും കാണപ്പെടുന്നത്. സഭാംഗങ്ങളും ഇതുപോലെയാകുന്നു. നിങ്ങൾ അവരുടെ ശിശുക്കളാകാം, ഡീക്കന്മാർ എന്നൊക്കെ വിളിക്കപ്പെടാം. അങ്ങനെയൊക്കെ ആകാമെങ്കിലും ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തു നിൽക്കുന്നില്ല എങ്കിൽ നിങ്ങളും ചീഞ്ഞു നാറുന്ന മുട്ടകൾ തന്നെ. അതെ, അങ്ങനെ തന്നെ. വാഹിയാവുന്ന പുറന്തോട് വിത്തിനെ വളർത്തുന്നു, അത് ശരിയാണ്. എങ്കിലും വിത്ത് പുറന്തോടിൽ നിന്നും അകലുന്നു, അല്ലെങ്കിൽ പുറന്തോട് വിത്തിൽ നിന്നും അകലുന്നു. സൂര്യനിൽ നിന്നുള്ള ചൂട് കൊണ്ട് വിത്ത് പക്വപ്പെടുന്നതിന് വേണ്ടി തന്നെ. നാം കാണുന്നവരെല്ലാം മാതൃകളാകുന്നു. ഈ അന്ത്യനാളുകളിലെ സഭ വിത്തിനോട് വളരെ സാമ്യമുള്ളതായി കാണപ്പെടും. ഈ അന്ത്യനാളുകളിൽ പ്രത്യക്ഷീഭവിച്ചിരിക്കുന്ന പെന്തിക്കോസ്റ്റ് സഭാ സംഘടനകൾ എങ്ങനെയാണെന്ന് നോക്കുക. അതിനെക്കുറിച്ചൊരു വിശദീകരണം നടത്താമെങ്കിൽ, കാണുന്നതിന് സാക്ഷാൽ വിത്ത് പോലുള്ള ഒരു രൂപസാദൃശ്യം അതിനുണ്ട്. ഒരു ഗോതമ്പ് ചെടിയിൽ പുറന്തോട് കണ്ണു തുടങ്ങുമ്പോൾ, അതായത് രണ്ടാമത്തെ ഘട്ടമായി, പൂമ്പടി സങ്കലനവും കഴിഞ്ഞ് മൂന്നാമത്തെ ഘട്ടമായി പുറന്തോട് അല്ലെങ്കിൽ പതിരും കാണുന്നു. ഇപ്പോൾ വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കുന്നില്ല എങ്കിൽ അതിനുള്ളിലാണ് യഥാർത്ഥമായി വിത്ത് സ്ഥിതി ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ സാധ്യമല്ല. എന്നാൽ അത് ആദ്യമായി കണ്ടു തുടങ്ങുമ്പോൾ അതൊരു ഗോതമ്പ് മണി തന്നെയെന്ന് തോന്നിപ്പോകും. നിങ്ങൾ അതിനെ പൊളിച്ചു നോക്കുകയാണെങ്കിൽ അതിനുള്ളിൽ ധാന്യത്തെ കാണുവാൻ സാധ്യമല്ല. കാരണം അത് ധാന്യത്തിന്റെ വാഹിയായ പുറന്തോട് ആകുന്നു, അതിൽ നിന്നുമാണ് ധാന്യം ഉണ്ടാകുന്നത്. എന്നാൽ ഈ പുറന്തോടിന് ശേഷം മറ്റൊരു കാലഘട്ടം അതിന് ഇല്ല എന്നും കൂടെ അറിവിൻ. മറിയത്തിന് ശേഷം യാതൊരു സ്ത്രീയിലും വാഗ്ദത്ത സന്തതി ഉണ്ടായിട്ടില്ല എന്നത് മനസ്സിലാക്കുവിൻ. പെന്തിക്കോസ്ത് സഭയ്ക്ക് ശേഷം മറ്റൊരു സഭാ സംഘടനയും വാഗ്ദത്തം ചെയ്തിട്ടില്ല. അതിൽ നിന്നുമാണ് ഉൾപ്രാവണത്തിനുള്ള മണവാട്ടി ഉണ്ടാകുന്നത്. വചനമാകുന്ന വിത്ത് വീണ്ടും വെളിപ്പെടണം. വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിപ്പീൻ. അന്ത്യനാളുകളിൽ കാണപ്പെടാവുന്ന രണ്ട് ആത്മാവുകളെ പറ്റി വിശുദ്ധ മത്തായി 24:24 പറഞ്ഞിരിക്കുന്നുവല്ലോ. സഭാ വ്യക്തികളിലുള്ള സഭയുടെ ആത്മാവും മണവാട്ടി വ്യക്തികളിലുള്ള മണവാട്ടിയുടെ ആത്മാവും തന്നെയവ. കഴിയുമെങ്കിൽ മൃതന്മാരെയും തെറ്റിക്കാൻ തക്കവണ്ണം അവ തമ്മിൽ വളരെ സാമീപ്യമുള്ളതായി കാണും. രണ്ടിൽ കൂടി ഇതെങ്ങനെയാണ് കടന്നു വരുന്നതെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഇവിടെ നാം വേറൊരു കാര്യം കൂടി സാദൃശ്യപ്പെടുത്താൻ പോവുകയാണ്. മണവാട്ടിയാകുന്ന വിത്തിനെ ഉൽപാദിപ്പിക്കുന്നതിന് ലൂഥർ ആ സഭയുടെ കാലഘട്ടത്തിൽ അതിലേക്കുള്ള ആത്മാവിനെ പ്രാപിച്ചിരുന്നു. ആ വിത്തിന്റെ ഒരു ചെറിയ കണിയെ ലൂഥർ അടിയുറച്ച് നിന്നിരുന്നു. വിശ്വാസത്താലുള്ള നീതീകരണമാകുന്നു അത്. ഹാഗറാകുന്ന തണ്ടിന് വളരെ സാദൃശ്യമാകുന്നു അദ്ദേഹം. അതുപോലെ തന്നെ വെസ്ലി സാറയ്ക്ക് സദൃശ്യമാകുന്നു. അത് സ്നേഹത്തിന്റെ കാലമായിരുന്ന ഫിലദൽഫിയ സഭയുടെ കാലഘട്ടമാകുന്നു. അത് കതിർക്കുലയെ ഉൽപാദിപ്പിച്ചു. മറ്റു കാലഘട്ടങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ മിഷനറികൾ കാണപ്പെട്ടിരുന്നത് വെസ്ലിയുടെ കാലഘട്ടത്തിലായിരുന്നു. ഉന്നതമായ മിഷനറിമാരുടെ കാലം വെസ്ലിയുടെ സമയത്തായിരുന്നു. എന്നാൽ പെന്തിക്കോസ്റ്റ് സഭ മറിയത്തെ പ്രതിനിധീകരിക്കുന്നു. മറിയാവത്തിന്റെ ഒടുക്കത്തെ ഘട്ടമാകുന്നു. എന്നാൽ അവൾ ആ വിത്തല്ല, എങ്കിലും വിത്തിന്റെ ജീവൻ അവളിൽ ഉണ്ടായിരുന്നു. എന്നാൽ അപ്പോൾ അത് പൂർണ്ണ വളർച്ച പ്രാപിച്ചിരുന്നില്ല. വളരെ ദൈവഭയം ഉണ്ടായിരുന്നതായി എനിക്ക് തോന്നുന്നു. എങ്കിലും അത് പൂർണ്ണ വളർച്ച പ്രാപിച്ചിരുന്നില്ല. അത് അവിടെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും പൂർണ്ണ വളർച്ച പ്രാപിച്ചിരുന്നില്ല. അതുപോലെയാകുന്നു നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പെന്തിക്കോസ്ത് കാലഘട്ടവും. ഈ സംഘടനയിൽ നിന്നുമാണ് സംഘടനാരഹിതമായ കലർപ്പില്ലാത്ത ദൈവവചനം വെളിപ്പെടേണ്ടത്. ആദ്യത്തെ വചനവുമായി ലൂഥർ ഭൂമിയിലേക്ക് നീങ്ങി. വിശ്വാസത്താൽ നീതിമാൻ ജീവിക്കും എന്നതായിരുന്നു അത്. രണ്ടാമത്തെ വചനം വെസ്ലിക്കുണ്ടായിരുന്നു. കൃപയുടെ വ്യക്തമായ ക്രിയയാകുന്ന ശുദ്ധീകരണമാകുന്നു അത്. പെന്തിക്കോസ്റ്റ് സഭയ്ക്കുണ്ടായിരുന്ന മൂന്നാമത്തെ വചനം കൃപാവരങ്ങളുടെ പുനഃസ്ഥാപനമാകുന്നു. എന്നാൽ വിത്ത് പൂർണ്ണമായി പുറത്തു വരേണ്ടത് ഇപ്പോഴാണ്. ഒന്നിനു പിന്നിൽ മറ്റൊന്നായി അവർ ഓരോ വചനത്തിന്റെയും സംഘടനകളായി തീർന്നിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കുക. എന്നാൽ സംഘടനയാക്കപ്പെടാത്ത വേറൊന്നുണ്ട്. വീണ്ടും മണവാട്ടികൾ ഉണ്ടാകുവാൻ പോകുന്ന ജീവന്റെ പരിപൂർണതയാകുന്നു അത്. അതിനുശേഷം മറ്റൊരു സഭാകാലം ഉണ്ടാകാൻ സാധ്യമല്ല. അല്ലയോ സഹോദരന്മാരെ, സഹോദരിമാരെ, നാം അന്ത്യത്തോടടുത്തിരിക്കുകയാണ്. നാം ഇതുവരെ വന്ന് തീരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ആമീൻ. ഇവയൊക്കെ ശരിക്കും ഒരു പ്രതീകമായിട്ടാണ് നാം കാണുന്നത്. അങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ വെസ്ലിയൻ സഭ കതിർക്കുലയാകുന്നുവെങ്കിൽ പെന്തിക്കോസ്റ്റ് സഭ പുറന്തോടാകുന്നു. അടുത്തതായി കാണപ്പെടേണ്ടത് ധാന്യമാകുന്നു. എന്നാൽ സഹോദരി സഹോദരന്മാരെ, തണ്ടൊരിക്കലും ധാന്യമാകുന്നില്ല. കതിർക്കുലയും ധാന്യമാകുന്നില്ല. പുറന്തോടും ധാന്യമാകുന്നില്ല. എങ്കിലും ഓരോ പ്രാവശ്യം അത് മുതിരുമ്പോൾ ധാന്യത്തെ പോലെ തന്നെ കാണപ്പെടുന്നു. തണ്ട് ധാന്യത്തെ പോലെ കാണുന്നില്ല. പിന്നെ അതിൽ എന്തുണ്ടാകുന്നു? ഒരു ചെറിയ കൂമ്പ് പോലെ കതിർക്കുല പൊട്ടി വരുന്നു. അത് ഇതളിനേക്കാൾ കൂടുതലായി ധാന്യത്തെ പോൽ തോന്നിക്കുന്നു. പിന്നീടുണ്ടാകുന്ന എന്താണ്? പുറന്തോട്. അത് ധാന്യത്തെ വഹിച്ചുകൊണ്ട് അതിനെ തീറ്റുന്നു. ഇനി ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദത്തത്തെ കുറിച്ചൊരു വീക്ഷണം നടത്താം. നിന്റെ സന്തതി എന്ന് ആത്മീയത്തിൽ പറഞ്ഞിരിക്കുന്നതായി നാം ഏവരും അറിയുന്നല്ലോ. അവൻ ക്രിസ്തുവിനെ കുറിച്ച് പറയുകയായിരുന്നു, ഇസഹാക്കിനെ കുറിച്ചല്ല, നിന്റെ വിശ്വാസ സന്തതിയിൽ കൂടി എന്നാണ്. ശ്രദ്ധിക്കുക, ആദ്യത്തേത് ഒരു ദാസിയിൽ കൂടിയായിരുന്നു. അതിനും വാഗ്ദത്തവുമായി യാതൊരു ബന്ധവുമില്ല. ദൈവം ആരോടും തന്റെ വാക്ക് പിൻവലിക്കുന്നില്ല. എങ്ങനെ സംഭവിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ അത് അപ്രകാരം തന്നെ സംഭവിക്കുന്നു. എന്നാൽ സഭയ്ക്ക് പ്രതിനിധിയും നിഴലുമായി കാണപ്പെടുന്ന സാറയാകട്ടെ, അവൾ അവിടെ വന്ന് പറഞ്ഞു, കൊള്ളാമല്ലോ, ഇതൊരു അത്ഭുത കാഴ്ചയാണെന്ന് ഞാൻ കരുതുന്നു, എനിക്കതിലൊന്നും വിശ്വാസമില്ല എങ്കിൽ നിങ്ങൾ ഹാഗറിനെ സ്വീകരിച്ച് അവളെ ഭാര്യയാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ വാഗ്ദത്തവുമായി യാതൊരു സാദൃശ്യവുമില്ലെന്ന് കണ്ടില്ലേ? എന്നാൽ സാറാ വന്നപ്പോൾ അത് ഏകദേശം വാഗ്ദത്തത്തെ പോലെ തന്നെ കാണപ്പെട്ടു. വാഗ്ദത്തവുമായി പൂർണ്ണമായ ഒരു സാദൃശ്യമുണ്ടെന്ന് അവൾ തോന്നിച്ചു. എങ്കിലും വാഗ്ദത്തത്തോട് അത് ശരിയാകുന്നില്ല. കാരണം ഇസഹാക്കിൽ നിന്നുമുണ്ടായ ഇസ്രായേൽ മക്കളാകട്ടെ, ആ യഥാർത്ഥ സന്ധ്യത വന്നപ്പോൾ അത് മനസ്സിലാക്കുവാൻ കഴിയാതെ അവനെ തള്ളിക്കളയാണ് ചെയ്തത്. ഹല്ലേലൂയ. നിങ്ങളിപ്പോൾ ആവേശഭരിതരാകണ്ട, ഓടിപ്പോയും വേണ്ട. ഇത് നിങ്ങളുടെ വികാരങ്ങളെ മുറിവേൽപ്പിക്കുകയില്ലെന്നല്ല, അവർ അവനെ തള്ളിപ്പറയുകയും ക്രൂശിക്കുകയും ക്രൂശിൽ തൂക്കുകയും ചെയ്തു. പൗലോസ് പറയുന്നത് പോലെ, സ്വതന്ത്രയുടെ മകനെ അല്ലെങ്കിൽ ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനെ ഉപദ്രവിച്ചല്ലോ, അതുപോലെ സംഘടിത സഭാ വിഭാഗക്കാർ യഥാർത്ഥമായ ധാന്യത്തെ ഉപദ്രവിക്കുന്നു. അതെല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. അവർ ഒരുമിച്ച് അവകാശികളാകുന്നില്ല, അവർക്ക് തമ്മിൽ സംഘടിക്കുവാൻ സാധ്യമല്ല. തീർച്ചയായിട്ടും അവർ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ രണ്ട് വ്യത്യസ്ത വാഗ്ദത്ത പ്രകാരമുള്ള രണ്ട് വ്യത്യസ്ത ആൾക്കാരാകുന്നു. ഒന്ന് മണവാട്ടിയും മറ്റേ സംഘടനാ സഭക്കാരുമാകുന്നു. ഇവർക്ക് തമ്മിൽ യാതൊരു താരതമ്യവുമില്ല. എങ്കിലും ഇവരൊന്നും വരുവാൻ പോകുന്ന ആ വാഗ്ദത്ത സന്തതിയാകുന്നില്ല. സാറയുമാകുന്നില്ല, ഹാഗറുമാകുന്നില്ല. സാറായോ മറിയമോ ആ സന്തതിയാകുന്നില്ല. മറിയവും ആ സന്തതിയാകുന്നില്ല. അവൾ ആ സന്തതിയുടെ വാഹി മാത്രം. എന്നാൽ തന്റെ ഉദരത്തിൽ അവൾ അതിനെ വളർത്തി പ്രസവിച്ചു എന്ന് മാത്രം. യഥാർത്ഥമായ വിത്തിനെ പുറന്തോട് ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ തന്നെ. എന്നാൽ ആ പുറന്തോട് വിത്താകുന്നില്ല, അത് വിത്തിനോട് വളരെ സാമീപ്യമുള്ളതാകുന്നു. അത് വിത്തിനെ ചുറ്റി ആശ്ലേഷിക്കുന്നു. തണ്ടിനുള്ളിൽ കൂടി കടന്നു വരുന്നതായ ജീവൻ തണ്ടിന് ഉടനീളം ചേറി കിടക്കുന്നു. അത് പൂമ്പടിയിൽ വരുമ്പോൾ അത് വളരെ അടുത്തുകൂടുന്നു. അത് പുറന്തോടിന് വരുമ്പോൾ അത് വിത്തിനെ പോലെ തന്നെ കാണപ്പെടുകയും തികച്ചും വിത്തിനെ പോലെ രൂപം കൊള്ളുകയും ചെയ്യുന്നു. അന്ത്യനാളുകൾ സംഭവിക്കുന്നത് എന്താണെന്ന് യേശു നമ്മോട് അരുളിച്ചതിരിക്കുന്നുവല്ലോ. കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കാൻ തക്കവണ്ണം സാമ്യമുള്ളതായിരിക്കും. എന്നാൽ അതിൽ നിന്നുമാണ് വിത്ത് പുറത്തു വരുന്നത്. എന്നിട്ട് ജീവൻ പുറന്തോടിനെ വിട്ടകലുന്നു, പുറന്തോട് ഒരു വാഹിയാകുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ സംഘടനാ സഭകളും വാഹികളാകുന്നു. ലൂതർ, വെസ്ലി, പെന്തിക്കോസ്റ്റ് എല്ലാവരും അങ്ങനെയാകുന്നു. ഇപ്പോൾ വിത്ത് പുറത്തു വരേണ്ടുന്ന സമയമാകുന്നു. മറിയം ആ സന്തതിയാകുന്നില്ല എന്ന് ശ്രദ്ധിപ്പീൻ. പുറന്തോട്, കതിർക്കുല, തണ്ട് എന്നിവയെ പോലെ അവളും വചനത്തിന്റെ ഭാഗികമായ വാഹിയാകുന്നു. ഇവയൊന്നും വചനമാകുന്നില്ല. ലൂഥറിന് നീതീകരണവും വെസ്ലിക്ക് ശുദ്ധീകരണവും പെന്തിക്കോസ്റ്റുകാർക്ക് കൃപാകരങ്ങളുടെ യഥാസ്ഥാനമാക്കപ്പെടലും നൽകപ്പെട്ടു. എന്നാൽ വചനം വന്നപ്പോൾ അവർ അതിനെ ഉൽപ്പാദിപ്പിച്ചു. അങ്ങനെ നീതീകരണം ഒരുവനെ രക്ഷിക്കുന്നു. നിങ്ങളെ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും. തണ്ട് ഗോതമ്പിന്റെ ഒരു ഭാഗമാകുന്നു ഞാൻ വിശ്വസിക്കുന്നത് പോലെ അത് വചനത്തിന്റെ വാഹിയാകുന്നു. തീർച്ചയായും അതങ്ങനെ തന്നെയാണെങ്കിലും അതൊരു വാഹിയാകുന്നു, അതിൽ ജീവൻ കാണുന്നില്ല. അതിനെ തുടർന്ന് ശുദ്ധീകരണമുണ്ടായി. ശുദ്ധീകരണത്തിൽ എത്രപേർ വിശ്വസിക്കുന്നു? തീർച്ചയായും നിങ്ങൾ തിരുവഴുത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അതുപോലെ ഈ രണ്ട് വാക്കുകളും അല്പം കൂടെ മെച്ചപ്പെട്ടവയാകുന്നു. അതിനുശേഷം പെന്തെക്കോസ്റ്റ് പ്രസ്ഥാനത്തിൽ കൃപാവരങ്ങളുടെ പുനഃസ്ഥാപനമുണ്ടായി. അന്യഭാഷകളിൽ സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രാരംഭ അടയാളമാണെന്ന് അവർ പറഞ്ഞു. ഈ പ്രാരംഭ അടയാളം എന്തിനാണ് ഉൽപ്പാദിപ്പിച്ചത്? പുറന്തോടനെ തന്നെ. എന്നാൽ അവരും സ്ഥാപിത സംഘടനയായി തീർന്നു. ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് യേശു അരുളിച്ചതിരിക്കുന്നതിനെയും അതുപോലുള്ള മറ്റു വചനങ്ങളെയും എടുത്തറിയിക്കുമ്പോൾ പുറന്തോട് നിങ്ങളെ വിട്ടകലുന്നു. എന്നാൽ യഥാർത്ഥമായ മണവാട്ടിയാകട്ടെ, വചനത്തിന്റെ പരിപൂർണതയെ പൂർണ്ണമായും തങ്ങളിൽ വെളിപ്പെടുത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ശ്രദ്ധിക്കുക, മറിയത്തിന്റെ ഗർഭത്തിൽ ആ വിത്തുണ്ടായിരുന്നു. ആ വിത്ത് പുറത്തു വന്നപ്പോൾ എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുന്നതിന് ഞാൻ വന്നിരിക്കുന്നെന്ന് പറഞ്ഞു. ഞാനും എന്റെ പിതാവ് ഒന്നാകുന്നു, ഞാൻ അവന്റെ പ്രവൃത്തി ചെയ്യാതിരുന്നുവെങ്കിൽ എന്നെ വിശ്വസിക്കേണ്ട. അതായിരുന്നു ആ വിത്ത്. നിങ്ങളിൽ ആരെന്നെ വിശ്വാസത്തെക്കുറിച്ച് ബോധം വരുത്തും? തിരുവഴുത്തിൽ എന്നെ കുറിച്ച് വാഗ്ദത്തം ചെയ്തിട്ടുള്ളതെല്ലാം ഞാൻ ചെയ്യുന്നു, അവയെല്ലാം സത്യമാണെന്ന് എന്നിൽ കൂടി അവൻ തെളിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പുറന്തോടാകുന്ന മറിയത്തിനുള്ളിലുണ്ടായിരുന്ന വിത്തിനല്ലാതെ മറ്റാർക്ക് അങ്ങനെ പറയുവാൻ സാധിക്കും? സ്വന്തോടുമായി വളരെ അടുപ്പമുണ്ടായിരുന്നെങ്കിലും അവൾ ആ സന്തതിയാകുന്നില്ല. അപ്പോഴും ആ സന്തതി അവളുടെ ഗർഭത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കുക, പെന്തക്കോസ്റ്റ് കാലഘട്ടത്തിലും ലൂഥറൻ കാലഘട്ടത്തിലും വെസ്ലിയൻ കാലഘട്ടത്തിലും ആദ്യം ഈ പെന്തക്കോസ്റ്റ് കാലഘട്ടത്തിലും അത് ഒന്നുപോലെ തന്നെ കാണപ്പെട്ടിരുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൽ 7-ാം മുദ്ര തുറക്കപ്പെട്ട സമയം മുഴുവൻ വചനവും വീണ്ടും വെളിപ്പാടിനാൽ ജനിപ്പിക്കപ്പെടണം. അത് സത്യമാണെന്ന് ദൈവാത്മാവൽ ശക്തമായി തെളിയിക്കപ്പെടണം. അത് ഈ ഭൂതലത്തിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്നതുപോലെ തന്നെ, അത് ഈ ഭൂതലത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ഏത് രീതിയിൽ പ്രവർത്തിച്ച് വെളിപ്പെടുത്തപ്പെട്ടിരുന്നു അതുപോലെ തന്നെ. ആമീൻ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ എന്ന് എബ്രായർ 13:8 പറഞ്ഞിരിക്കുന്നുവല്ലോ. ലൂക്കോസ് 17:30 അന്ത്യനാളുകളിൽ സൊദോമിന്റെ നാളുകൾ എപ്രകാരമായിരുന്നുവോ അതുപോലെ തന്നെ മനുഷ്യപുത്രൻ വെളിപ്പെടുമ്പോഴും സംഭവിക്കുമെന്ന് യേശു അരുളിച്ചിരിക്കുന്നു. ലോകം സൊദോമിന്റെ അവസ്ഥയിലും സഭയാണെങ്കിൽ ലോത്തും അവന്റെ ഭാര്യയും എന്ന പോലെ സൊദോമിലേക്ക് പോയിരിക്കുന്നു. എന്നാൽ ഞാൻ പറയട്ടെ, ഇവയിൽ നിന്നും വേർപെടുത്തപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട സഭ ലോകത്തെങ്ങോ എങ്ങോ ഉണ്ട്. ദൈവത്തിന്റെ വെളിപ്പാട് അതിന്റെ ശ്രദ്ധയെ ആകർഷിച്ചിരിക്കുന്നു. നാം അന്ത്യ നാളിലാണ് ഇന്ന് ജീവിക്കുന്നത്. പുറന്തോട് അതിന്റെ ശക്തി മുഴുവനും അതിനുള്ളിലുള്ള വിത്തിന് പകർന്നു കൊടുത്ത ശേഷം അത് കൊഴിയുന്നു. അതൊരു നല്ല പുറന്തോട് ആകുന്നു. എന്നാൽ അതിനുള്ള സമയം മുഴുവനും അത് സേവനം അനുഷ്ഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് വചനമാകുന്ന മണവാളന്റെ വചനമാകുന്ന മണവാട്ടിയാകുന്നു. അബ്രഹാമിന്റെ ജഡപ്രകാരമുള്ള സന്തതികളായ ഇസാക്കിനെയും യാക്കോവിന്റെയും സന്തതികളും കൂടാതെ ജഡപ്രകാരമായ ഇസ്മയിലിന്റെ സന്തതികളുമെല്ലാം യേശുവിന്റെ വരവിന് വേണ്ടി മണ്ണിനടിയിൽ പോകേണ്ടി വന്നു. അതുപോലെ തന്നെ ഇവരും കാണപ്പെടുന്നു. വിത്ത് ഉൽപാദനം ചെയ്യുന്നതിന് വേണ്ടി പുറന്തോടും കേസരങ്ങളുമെല്ലാം ഉണങ്ങി കരിഞ്ഞു പോകുന്നു. ഇതുപോലെയാണ് എല്ലാ കാലഘട്ടങ്ങളിലും കാണപ്പെടുന്നത്. സ്ഥാപിത സഭകളെല്ലാം അതിന്റെ ഭാഗികമായ വാഹികളാകുന്നു. അവ വചനത്തിന്റെ ഘടകങ്ങളാകുന്നു. അതുകൊണ്ടാണ് ജ്ഞാനികളായ പരിഷ്കർത്താക്കൾക്ക് അത് മറയ്ക്കപ്പെട്ടിരുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കഴുകൻ വെളിപ്പെടേണ്ടുന്ന കാലം വരെ അത് മുദ്രിക്കപ്പെട്ടിരുന്നു. അതേ തിരുവചനത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ തന്നെ മലാഖി 4-ാം അധ്യായത്തിൽ നമുക്കങ്ങനെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ജ്ഞാനികൾക്കും വിവേകികൾക്കും അവനത് മറച്ചിരുന്നു. ഈ അടുത്ത കാലത്തെ വെളിപ്പാട് പുസ്തകത്തിൽ നാം കടന്നുപോയപ്പോൾ അതിൽ നാം കണ്ട 3 ദൂതവാഹികളും അല്ലെങ്കിൽ ആ ജീവികൾ ഓരോന്നും അങ്ങനെ ലൂഥർ തുടങ്ങിയവർക്ക് അനുയോജ്യമായിരുന്നു. അങ്ങനെ ഓരോന്നും മറ്റൊന്നിനെ വിത്തിട്ടിരുന്നു. അത് കാള തുടങ്ങി തിരുവഴുത്തിലെ മറ്റു മൃഗങ്ങളുമാകുന്നു. അങ്ങനെ നീതീകരണം ശുദ്ധീകരണം തുടങ്ങി പെന്തക്കോസ്റ്റ് വരെ എത്തിച്ചേർന്നിരിക്കുന്നു. എന്നാൽ 4-ാമത്തേത് ഒരു കഴുകനാകുന്നു. അത് യഥാർത്ഥമാകുന്നു. അങ്ങനെ ഓരോന്നിനെയും അതാതിന്റെ കാലഘട്ടത്തിൽ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവ ഓരോന്നും അതാത് കാലഘട്ടത്തിൽ ശരിയായി കാണപ്പെട്ടു. അങ്ങനെ വാഗ്ദത്തം ചെയ്തിരുന്ന കഴുകൻ മലാഹി 4-ാം അധ്യായത്തിന്റെ നിവൃത്തിയാകുന്നു. യേശു മറിയത്തിന്റെ മകനല്ല, പിന്നെയോ പുറന്തോടിൽ കൂടി ജീവൻ കടന്നു വരുന്നത് പോലെ അവനും മറിയത്തിൽ കൂടി കടന്നു വന്നു. ഈ രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്ന റോമൻ കത്തോലിക്കരായ സഹോദരന്മാരും സഹോദരിമാരും മറിയം ദൈവത്തിന്റെ മാതാവാണെന്ന് അവർ പറയുന്നല്ലോ എന്ന് വിചാരിച്ചേക്കാം. എങ്ങനെയാണ് അവൾ തുടക്കവും മുടിവുമില്ലാത്തവനായ ദൈവത്തിന്റെ മാതാവാൻ സാധിക്കുന്നത്? നോക്കുക, അവൾ മാതാവ് ആകുന്നുവെങ്കിൽ ദൈവത്തിന്റെ പിതാവാരാണ്. അവളുടെ സൃഷ്ടിതാവാകുന്നു. അവൾ അവന്റെ സൃഷ്ടാവല്ല. അവൻ സ്വയം മറിയത്തിന്റെ ഗർഭത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. അവളുടെ സ്വയം സൃഷ്ടിയല്ല, അവൻ സ്വയം സൃഷ്ടിക്കപ്പെട്ടു. അവൻ അവളാലെയല്ല, എന്നാൽ അവനാലെ സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ തന്നെ സകലതും അവൻ മുഖാന്തരം ഉളവായി എന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അതുകൊണ്ട് ഇതെങ്ങനെ സാധിക്കും? അവൻ സ്വയം ദൈവമായിരിക്കുമ്പോൾ എങ്ങനെയാണ് അവൾ ദൈവത്തിന്റെ മാതാവാകുക? യഥാർത്ഥമായ മാതൃയുടെ സാക്ഷാൽ വെളിപ്പാടിനെയാണ് നാം ഇവിടെ കാണുന്നത്. പ്രകൃത്യാലുള്ള വിത്തിനെ പോലെ തന്നെ ഇതും ക്രിസ്തുവിൽ പൂർണ്ണത പ്രാപിക്കുന്നതുവരെ ഇതിനും വാഹികളായ 3 സ്ത്രീകളുണ്ട്. ഇന്ന് നാം വിചാരിക്കുന്നത് പോലെ വിവാഹബന്ധത്താൽ ഇസ്മയിൽ ജനിച്ചിരിക്കുന്നതുകൊണ്ട് എങ്ങനെയാണ് അവൻ ആ സന്തതിയാവുകയില്ല? എന്തുകൊണ്ടെന്നാൽ അവൻ ദാസിയുടെ മകനായിരുന്നു. പിന്നീട് യേശുവോട് കുറച്ചുകൂടി സാദൃശ്യമുള്ള ഇസഹാക്ക് ജനിച്ചു. ആ സന്തതിയാവാൻ സാധ്യമല്ല, കാരണം അവൻ അബ്രഹാമിനും സാറാക്കും തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്താൽ ജനിച്ചവനാകുന്നു. എന്നാലോ മറിയ എന്ന കന്യയിൽ യേശു ക്രിസ്തു ജാതനായി, അത് പരമാർത്ഥമാകുന്നു. അതായത് വചനമാകുന്ന ദൈവം ജഡമായി തീർന്നു. ഇപ്പോൾ മൂന്ന് സ്ത്രീകളെ കാണുന്നു. സഭയ്ക്ക് സദൃശമായ മൂന്ന് സ്ത്രീകളാണ് ഇവിടെ ഉള്ളത്. സ്ത്രീകൾ എല്ലായ്പ്പോഴും സഭയ്ക്ക് നേതാവാകുന്നു. വാഹികളായ മൂന്ന് സ്ഥാപിത സഭകളുടെ മൂന്ന് കാലഘട്ടങ്ങളെ കുറിക്കുന്നു. വാഹികളായ ഇവരെല്ലാം പുറന്തോട് തുടങ്ങിയവ പോലെ തന്നെ ഉണങ്ങിക്കരിഞ്ഞ് വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിന് വഴിമാറി കൊടുക്കണം. പുറന്തോടും തണ്ടും ഇലയും എല്ലാം തന്നെ ഉണങ്ങിക്കരിയുന്നതുവരെ വിത്ത് പക്വമാകുന്നില്ല. ആ വിത്താവിട്ട് അവയിലുള്ള ജീവന്റെ ഓരോ കണിയെയും വലിച്ചെടുക്കപ്പെടണം. നിർവാഹികളായ മൂന്ന് സ്ഥാപിത സഭകളുടെ മൂന്ന് കാലഘട്ടങ്ങളെ കുറിക്കുന്നു. ഇപ്പോൾ വിത്തിന്റെ അല്ലെങ്കിൽ മണവാട്ടിയുടെ കാലമാകുന്നു. പുറന്തോടുകളെല്ലാം ഉണങ്ങിക്കരിഞ്ഞു പോയിരിക്കുന്നു. ഇത് വചനകന്യയുടെ കാലമാകുന്നു. സ്പർശിക്കപ്പെടാത്തവളാണ് കന്യക. ഇത് വചനകന്യയുടെ കാലമെന്ന് ഓർക്കുക. നിങ്ങൾ ഇതിനെ ഒരു സ്ഥാപിത സഭയുടെ കയ്യിലേൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നീട് ഒരു കന്യകയാകാൻ സാധ്യമല്ല. നിങ്ങൾ അതിനെ സമീപിക്കുന്നതിന് മുമ്പ് അത് മനുഷ്യരാൾ കൈകാര്യം ചെയ്യപ്പെട്ടിരിക്കും. എന്നാൽ ദൈവത്തിന്റെ തിരുസഭയാകട്ടെ സ്ഥാപിത സഭകളാൽ കൈകാര്യം ചെയ്യപ്പെടാത്തവളാകുന്നു. ഹല്ലേലൂയ. അത് ഇന്നലെയും ഇന്നും എന്ന നിലയ്ക്കും മാറാത്തവനായ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന കന്യകയിൽ ഉത്ഭവിക്കുന്ന ദൈവത്തിന്റെ വചനമായിരിക്കും. ഹല്ലേലൂയ. ഇതെത്ര മനോഹരമായിരിക്കുന്നു. ഞാൻ ഇതിനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇതാണ് സത്യമെന്ന് ഞാൻ അറിയുന്നു. അവൾ സ്പർശനമേൽക്കാൻ പാടില്ലാത്തവളാകുന്നു. മണവാട്ടിയുടെ കന്യകാജനനത്തിൽ യാതൊരു സ്ഥാപിത സഭകളുടെയും കൈകടത്തിൽ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സംഘടനകളിൽ നിന്നും വേർപെട്ടിരിക്കാൻ അവൾ ദൈവത്തിന്റെ കൽപ്പന പ്രാപിച്ചവളാകുന്നു. അവരുടെ അശുദ്ധമായവയെ തൊടാൻ പാടില്ല. ഗൃദ്ധങ്ങളായിരിപ്പിൻ. ഞാനത് ഓർക്കുകയാണ്. അന്നൊരു ദിവസം ഒരു യോഗാനന്തരം ഞാൻ ഫീനിക്സിൽ നിന്നും ഹ്യൂസ്റ്റണിലേക്ക് വരുന്ന വഴിക്ക് ഞാനും ഭാര്യയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുമ്പോൾ ദൈവാത്മാവ് എന്റെ ശ്രദ്ധയെ മറ്റൊന്നിലേക്ക് ആകർഷിച്ചു. താമസിച്ചു പോയതുകൊണ്ട് കുഞ്ഞുങ്ങൾ കാറിന്റെ പിന്നിൽ ഇരുന്നുറങ്ങിയായിരുന്നു. എന്റെ ശ്രദ്ധയെ ഒരു പുള്ളിലേക്ക് ആകർഷിച്ചു. കുറച്ചുനേരം ഞാൻ ആ പുള്ളിനെ ശ്രദ്ധിച്ച് അതിനെ മനസ്സിലാക്കി. ഇന്നത്തെ സഭയ്ക്ക് അവൻ ശരിയായ ഒരു മാതൃകയാകുന്നു. പുള്ളിന് മൂലസൃഷ്ടിയിൽ അവനെ വേർതിരിച്ചറിയുവാനുണ്ടായിരുന്ന സ്വഭാവവിശേഷങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അത് തീർച്ചയായും ശരിയാകുന്നു. ഒരിക്കൽ പുള്ള അവന്റെ മൂത്ത സഹോദരനായ കഴുകനെ പോലെയായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്വർഗീയ മന്നാ വേട്ടയാടുന്നതിന് വേണ്ടി അവൻ ആകാശങ്ങളുടെ ഉന്നതങ്ങളിൽ പറന്നു ചെല്ലുന്നില്ല. അവൻ വളരെ മൃദുലനായി തീർന്നിരിക്കുന്നു. അവൻ ആകാശത്ത് പറന്നു ചെല്ലാതെ യുദ്ധനെ പോലെ ഭൂമിയിൽ തത്തി നടക്കുകയാണ്. ടെലിഫോൺ കോണുകളിൽ ഇരുപ്പ് പിടിച്ചിരിക്കുന്നു. വല്ല ചത്ത മുയലും കിട്ടുമോ എന്ന് അവൻ തത്തി നടക്കുന്നു. അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനല്ല. അവൻ കഴുകനെ സമമായി സൃഷ്ടിക്കപ്പെട്ടവനാണ്. ഇന്നത്തെ സഭയും അതുപോലെയാകുന്നു. കഴുകനെ പോലെ സൃഷ്ടിക്കപ്പെട്ടതാകുന്നു. ഉന്നതങ്ങളിൽ വാസം ചെയ്യേണ്ടതാകുന്നു. എന്നാൽ അതിനു പകരം മൃദുലങ്ങളായി തീർന്നിരിക്കുകയാണ്. ഉന്നതങ്ങളിലെ അജ്ഞാതങ്ങളിലേക്ക് അവൻ പറക്കുന്നില്ല. ആധുനിക വിദ്യാഭ്യാസ രീതികളും മാനുഷ്യ നിർമ്മിതങ്ങളായ സഭകളുടെ ദൈവീയ ശാസ്ത്രങ്ങളെയും ആശ്രയിച്ചുകൊണ്ട് പഴുതി ചെയ്യുന്ന ഒരു കൂട്ടം ചത്തമയിലുകളെയും അതുപോലുള്ള മറ്റു പലതിനെയും തേടി നടക്കുകയാണ്. പറപ്പറ്റി നടക്കുകയാണ്. അത് ശരി തന്നെ. ഒരു പുള്ളു പറയുന്നത്. എന്നാൽ കഴുകനായിട്ട് അല്പം പോലും മാറിയിട്ടില്ല. അവൻ ഒരു കഴുകനായിട്ട് തന്നെ നിലനിൽക്കുന്നു. പുള്ളു ഉന്നതങ്ങളിൽ പറന്നു ചെന്ന് തനിക്ക് ആവശ്യമുള്ള പുതുമല്ല പിടിച്ചെടുക്കുന്നില്ല. അതിനു പകരം ഭൂമിയിൽ കിട്ടാവുന്ന നേരത്തെ ചത്തുപോയ വല്ല മാംസത്തെയും ആശ്രയിക്കുന്നു. അങ്ങനെ അവൻ ഉന്നതങ്ങളിൽ പറക്കാതെ ഭൂമിയിലേക്ക് വരുന്നതിനു വേണ്ടി വല്ല വേലയുടെ തൂണുകളിലും ഇരിക്കുന്നു. എന്നാൽ ഇപ്പോഴത്തെ പ്രായം ചെന്ന പുള്ളിനെ ശ്രദ്ധിക്കുക. റോഡിൽ കൂടെ പോകുമ്പോൾ ടെലിഫോൺ കമ്പികളിൽ ധാരാളം പുള്ളുകൾ നിരന്നിരിക്കുന്നത് കാണാം. ശക്തവും ചീഞ്ഞതുമായ വല്ലതും കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണാം. പറക്കാനാവുന്ന ചിറകുകളുണ്ടെങ്കിലും അവൻ പറക്കാൻ ഇഷ്ടപ്പെടാതെ ഭൂമിയിൽ തന്നെ കഴിയുകയാണ്. അത്രത്തോളം അവൻ മൃദുലനായി തീർന്നിരിക്കുന്നു. ദൈവം അവന് നൽകിയ ബലത്തെ അവൻ ഇനി ഉപയോഗിക്കാൻ പോകുന്നില്ല. പ്രത്യേകമായിട്ട് അവനെ തിരിച്ചറിയാനുള്ള അടയാളം എന്തെന്നാൽ അവൻ ആകാശങ്ങളിൽ ഉയരെ പറന്നുകൊണ്ട് താഴേക്ക് വീക്ഷണം ചെയ്യുക എന്നതാണ്. എന്നാൽ ഇപ്പോൾ അവന് മുകളിലേക്ക് നോക്കുവാൻ കഴിയാതെ താഴെ തന്നെ കഴിയുകയാണ്. അവന്റെ മനസ്സ് വല്ല ചത്തമുയലുകളിലും റോഡിൽ നിന്നും കിട്ടാവുന്ന വാഹനങ്ങൾ കയറി ചത്ത ചെറുമൃഗങ്ങളിലുമാണ് കാണുന്നത്. അവൻ ഒരു കഴുകനാകുന്നില്ല. എന്നാൽ കഴുകനെ പോലുള്ള മറ്റെന്തോ ആണ്. ഇതുപോലെയാകുന്ന സഭയും അതിന്റെ ആഹാരത്തിന് വേണ്ടി വിദ്യാഭ്യാസങ്ങൾ മുതലായവയിൽ ആശ്രയിച്ചുകൊണ്ട് യൂതർ, ക്രിസ്ത്യൻ, പെന്തിക്കോസ്റ്റ് എന്നിവരിൽ കൂടി വർഷങ്ങൾക്ക് മുമ്പേ കടന്നുവന്ന് നിർജ്ജീവമായി തീർന്നിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ നോക്കി നടക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് സകലം സാധ്യമാകും എന്ന് പറഞ്ഞിരിക്കുന്ന വചനത്തിന്റെ ഉന്നതങ്ങളിലേക്ക് പറന്നു ചെല്ലുന്നതിന് പകരം മാനുഷിക നിർമ്മിതങ്ങളായ സംഹിതകൾക്ക് പിന്നാലെ ഇവർ നോക്കി നടക്കുകയാണ്. അവൻ ശവഭോജികളുടെ സ്വഭാവം കൈവരിച്ചിരിക്കുകയാണ്. ചത്തവയെല്ലാം ലോകമാകുന്ന വൃദ്ധന് വേണ്ടി ശേഷിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസം മുതലായവ ലോകത്തിനു വേണ്ടി ശേഷിച്ചിട്ടുള്ളതാണ്, സഭയ്ക്ക് വേണ്ടിയുള്ളതല്ല. അവൻ വളരെ മൃദുലനായി തീർന്നിരിക്കയാൽ ഇനി ഒരിക്കലും അവനെ പറക്കുവാൻ സാധ്യമല്ല. വിശ്വസിക്കുന്നവർക്ക് സകലവും സാധ്യമാകും എന്ന് പറഞ്ഞിരിക്കുന്ന വചനത്തിന്റെ ഉന്നതങ്ങളിലേക്ക് ഇനി ഒരിക്കലും അവന് ചെല്ലുവാൻ സാധ്യമല്ല. അവൻ പിന്മാറ്റത്തിൽ ജീവിച്ചുകൊണ്ട് ആ വിദഗ്ധൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ സംഘടന അപ്രകാരം വിശ്വസിക്കില്ലെന്ന് പറയുകയാണ്. അല്ലയോ വക്രതയുള്ള പുള്ളികളെ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിന്മേൽ പറഞ്ഞു ചെല്ലുവാൻ നിങ്ങൾ ഭയപ്പെടുകയാണല്ലോ. നിങ്ങൾ പറയുകയാണ് കൊള്ളാം, അത്ഭുതങ്ങളുടെ കാലം കഴിഞ്ഞു പോയിരിക്കുകയാണെന്ന്. നിങ്ങൾ മൃദുലരായിരിക്കുന്നു, ഇറകടിച്ച് വിദൂരത്തിലേക്ക് പറക്കുവാൻ നിങ്ങൾ ഭയപ്പെടുകയാണ്. അത്രത്തോളം മൃദുലരായിട്ടാണോ ഒരു പ്രാർത്ഥനാ യോഗത്തിന് നിങ്ങൾ വന്നിരിക്കുന്നത്? യോഗത്തിന് മുന്നിൽ 10 മിനിറ്റ് നേരം നിൽക്കുവാൻ കൂടെ നിങ്ങൾ ഭയപ്പെടുകയാണല്ലോ. വൃദ്ധനെ പോലെ ഭൂമിയിൽ തത്തി നടന്നുകൊണ്ട് അഴിയ മാംസം തിന്നെയാണല്ലോ. ഇനി ഒരിക്കലും പറന്നുയരാൻ സാധിക്കാത്ത വിധത്തിൽ മൃദുലരായി തീർന്നിരിക്കുകയാണ്. വൃദ്ധനെ പോലെ തത്തി നടന്നുകൊണ്ട് വൃദ്ധത്തിന്റെ ആഹാരം തന്നെയാണ്, തികച്ചും അങ്ങനെ തന്നെയാണ്. അവൻ കാഴ്ചയ്ക്ക് ഒരു വൃദ്ധത്തെ പോലെ തോന്നിക്കുന്നതുവരെ വൃദ്ധത്തെ പോലെ പ്രവർത്തിച്ചു. എന്നാൽ അവൻ ഒരു പുള്ളല്ലാതെ മറ്റൊന്നുമല്ല. അവൻ പുള്ളിനേക്കാൾ ഏറെ ഒരു വൃദ്ധനെ പോലെ കാണപ്പെടുന്നു. പുള്ള ഉയരത്തിൽ സഞ്ചരിക്കേണ്ടിയവനാകുന്നു, അല്ലാതെ ചത്തമൊഴികൾക്ക് വേണ്ടി ടെലിഫോൺ തൂണുകളിൽ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കേണ്ടവനല്ല. എന്നിട്ട് ഭൂമിയിൽ വന്നിറങ്ങി വൃദ്ധത്തെ പോലെ വീതികളിൽ തത്തി നടക്കേണ്ടവനല്ല. ഏകദേശം ഇതുപോലെ തന്നെയാണ് ഇന്നത്തെ സഭയും കാണപ്പെടുന്നത്. താഴെ ചത്തമൊഴികൾ കിട്ടുമ്പോൾ ഉന്നതങ്ങളിലേക്ക് സഞ്ചരിക്കേണ്ടതിന്റെ ആവശ്യം എന്താണെന്ന് പറയുകയാണ്. എന്നാൽ അവ ചത്തവയാകുന്നു, അവ ചീഞ്ഞുപോയവയാകുന്നു, അവ അശുദ്ധമാകുന്നു. ഒരിക്കൽ അവ നല്ലതായിരുന്നു. അതുപോലെ ലൂഥറൻ, വെസ്ലി, പെന്തിക്കോസ്റ്റ് എന്നിവരുടെ ഉപദേശങ്ങളും നല്ലവയായിരുന്നു. എന്തിനാണ് നിങ്ങൾ വൃദ്ധനെ പോലെ തിന്നുന്നത്? ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എല്ലാ രാത്രിയും സ്വർഗത്തു നിന്നും പൂമന്ന അവർക്ക് വർഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു. അതിൽ എന്തെങ്കിലും ശേഷിക്കുന്നത് കൃമിച്ചു നാറുമായിരുന്നു. നാട്ടിൽ ഇവിടെ അതിനെ ഞെളിഞ്ഞു പുളയുന്ന പുഴുക്കൾ എന്നർത്ഥമുള്ള ബിഗിൾസ് ടെയിൽ എന്ന് പറയാറുണ്ട്. ഇന്നത്തെ നമ്മുടെ അനുഭവങ്ങളിലും ഞെളിഞ്ഞു പുളയുന്ന പുഴുക്കൾ ധാരാളമുണ്ട്. നമ്മുടെ ദൈവീയമായ കാര്യങ്ങളെല്ലാം ആരോ പറഞ്ഞിട്ടുള്ളവരിൽ ആശ്രയിച്ചിരുന്നുകൊണ്ട് വാഗ്ദത്തങ്ങളെല്ലാം മറ്റൊരു കാലത്തിനുള്ളതാണെന്ന് പറയുന്നുവല്ലോ. ഈ അടുത്ത കാലത്ത് ഒരു ദിവസം ഒരു ബാപ്റ്റിസ്റ്റുകാരനായ ഉപദേശി എന്റെ വീട്ടിൽ വന്ന് എന്നോട് ചില കാര്യങ്ങൾ നിങ്ങളെ തിരുത്തുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ അറിയുക എന്ന് പറഞ്ഞു. അതെന്താണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോസ്തലീയ കാലഘട്ടം അവസാനിച്ചിരിക്കെ നിങ്ങൾ വീണ്ടും അപ്പോസ്തലീയ ഉപദേശം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതെപ്പോഴാണ് അവസാനിച്ചതെന്ന് ഞാൻ ചോദിച്ചു. അതെപ്പോഴാണ് ആരംഭിച്ചതെന്ന് ഞാൻ പറയാം, എന്നാൽ അതെപ്പോഴാണ് അവസാനിച്ചതെന്ന് നിങ്ങൾ പറഞ്ഞു തരണം. തിരുവചനത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചതിന് ഞാൻ വിശ്വസിക്കുന്നു എന്നയാൾ പറഞ്ഞു. ശരി തന്നെ, പെന്തിക്കോസ്റ്റ് നാളിലാണ് അപ്പോസ്തലീയ കാലഘട്ടം ആരംഭിച്ചതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചതിന് വിശ്വസിക്കുന്നുണ്ട് എന്നയാൾ പറഞ്ഞു. അതിന് ഞാൻ പ്രാസംഗികനായ പത്രോസ് അപ്പോസ്തലൻ ഈ വാക്കുകൾ പറഞ്ഞിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതിൽ നിന്നും ആരെങ്കിലും ഒരു വാക്ക് പോലും നീക്കിക്കളഞ്ഞാലോ, അല്ലെങ്കിൽ ഒരു വാക്ക് പോലും കൂട്ടിച്ചേർക്കുകയാണെങ്കിലോ ജീവന്റെ പുസ്തകത്തിൽ നിന്നും അവന്റെ അംശം നീക്കപ്പെടും എന്ന് യേശു അരുളിച്ചതിരിക്കുന്നത് ഓർക്കുന്നുണ്ടോ? അതൊരു ഉപദേഷ്ടാവോ അല്ലെങ്കിൽ മറ്റാരും ആയാലും തന്നെ ആ പുസ്തകത്തിൽ നിന്നും അവരുടെ പേര് നീക്കം ചെയ്യുന്നതാണ്. പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. പിന്നെ എപ്പോഴാണ് ഇവയെല്ലാം പോയത്? ഇവയെല്ലാം അതുപോലെ തന്നെ കാണപ്പെടുന്നല്ലോ. ഒരു കൂട്ടം പുള്ളികൾ വൃദ്ധങ്ങളായി മാറിയിട്ട് ചത്തുപോയ ഏതോ ശവത്തിന് ചുറ്റും തത്തി നടക്കുകയാണ്. എന്നാൽ ഏതോ കാലഘട്ടത്തിലുള്ളവർക്കായി കൊല്ലപ്പെട്ടതിനെ ഇവർ തന്നെയാണ്. അത് ശരിയാകുന്നു. സ്വർഗത്തിൽ നിന്നുള്ള പുതുമന്ന അവർക്കൊരിക്കലും കിട്ടുന്നില്ല. അവർ അത് ഇഷ്ടപ്പെടുന്നുമില്ല. ഒരു പ്രാർത്ഥനാ യോഗം പോലും അവർക്കില്ല. ആരംഭത്തിൽ തന്നെ അവർ കഴുകന്മാരാകുന്നില്ല. അവർ കഷ്ടപ്പെടാതെ മൃദുലരായി തീർന്ന് ചുറ്റിലും തത്തി നടക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ സഭാ സംഘടനകളും വിദ്യാഭ്യാസത്തെ ആശ്രയിച്ചുകൊണ്ട് മാനുഷിക നിർമ്മിതങ്ങളായ വേദശാസ്ത്രത്താൽ ഇവയ്ക്ക് വിശദീകരണം നൽകുന്നു. അവർ അതിനെ അംഗീകരിക്കുന്നു. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു എന്ന വചനത്തെ അവർ പരിഗണിക്കുന്നില്ല. മലാഖി 4-ാം അധ്യായത്തെ അവർ മനസ്സിലാക്കുന്നില്ല. ഈ നാളുകളിലേക്കായിട്ടുള്ള മറ്റെല്ലാ വാഗ്ദത്തങ്ങളെയും അവർ മനസ്സിലാക്കുന്നില്ല. പിന്നെ പ്രകാരമാണ് സഭാകാലഘട്ടങ്ങളെക്കുറിച്ചും സന്ധ്യാസമയത്തോ വെളിച്ചമുണ്ടാകുമെന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നതിനെ വിശ്വസിക്കുന്നത്. അവർ ഇതൊന്നും മനസ്സിലാക്കാതെ 100 വർഷങ്ങൾക്ക് മുമ്പേ ഏതോ പെന്തിക്കോസ്റ്റ് സംഘടന മൃദപ്പെടുത്തിയതിനു ചുറ്റും തത്തി നടക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പകുതി ക്രമിച്ചതിനെ തിന്നുകയാണ്. അത് തികച്ചും നന്നല്ല. ശ്രദ്ധിക്കുക, സഭയാണെങ്കിൽ ജഡീയരായി തീർന്ന് ലോകപ്രദമായി ചീഞ്ഞു നാറുന്നതിനെ തിന്നുകയാണ്. വൃദ്ധനെ പോലെ ലോകപ്രദമായ നിർജീവമായതിനെ തിന്നുകയാണ്. സഭാരാഷ്ട്രീയമാണെങ്കിൽ പരിശുദ്ധാത്മാവോട് മനുഷ്യനെ ഒരു സഭയ്ക്കയക്കുന്നതിനെ അവർ അനുവദിക്കുന്നില്ല. അയാളെ ആ സഭ അംഗീകരിക്കുകയോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് അവർക്കൊരു രാഷ്ട്രീയമുണ്ട്. അവർ ലോകരെ പോലെ ആകുന്നു, അവർ ലോകരെ പോലെ ഉടുത്തിറങ്ങി ലോകരെ പോലെ പ്രവർത്തിച്ച് ലോകരെ പോലെ കാണപ്പെടുന്നു. ലോകത്തെ പോലെ അവർ വൃദ്ധങ്ങളാകുന്നു, അവർ ഉദാസീനരും മൃദുലരും തമ്മിൽ ഇണങ്ങിപ്പോകാത്തവരുമായി ആകുന്നു. ഇവയെല്ലാം അവരിലുണ്ട്. ഒരു കഴിയൻ മറ്റു പക്ഷികളോട് ഇണങ്ങിപ്പോകുന്ന നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയും അങ്ങനെ ചെയ്യുകയില്ല. അത്രത്തോളം അവർ മൃദുലനല്ല. കണ്ടെത്തുന്നതുവരെ അവൻ വേട്ട തുടരും. ആമീൻ. അത് അവന് വേണ്ടതായ ആഹാരം അവൻ കണ്ടെത്തും. പുതുമന്നയാണ് അവൻ ആവശ്യമായിരിക്കുന്നത്. അവൻ താഴേക്കിറങ്ങി അത് കണ്ടെത്തുന്നതുവരെ ഖനനം ചെയ്യും. അവൻ ഉയരങ്ങളിൽ ഉന്നതങ്ങളിൽ പറന്നു നടക്കുന്നു. ഈ താഴ്വരയിൽ അത് കിട്ടുന്നില്ല എങ്കിൽ കുറെ കൂടെ ഉയർന്നു പറക്കുന്നു. എത്രത്തോളം ഉയരത്തിൽ നീ പോകുമോ അത്രത്തോളം കൂടുതലായി നിനക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ നാളുകളിലെ കഴിയന്മാർ ഉന്നതങ്ങളിലേക്ക് പറന്നുയർന്ന് ദൈവത്തിന്റെ വാഗ്ദത്തിൽ ഖനനം ചെയ്യേണ്ട സമയം ഇതാകുന്നു. വർഷങ്ങൾക്ക് മുമ്പേ കൊല്ലപ്പെട്ട ഗൃദ്ധങ്ങളുടെ ആഹാരങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ അതിൽ നിന്നും പുറത്തുവരുകയും സഭയുടെ രാഷ്ട്രീയമാണെങ്കിൽ വോട്ട് ചെയ്ത് അകത്താക്കുകയും വോട്ട് ചെയ്ത് പുറത്താക്കുകയും ഇത് അത് അല്ലെങ്കിൽ മറ്റൊന്ന് എന്നിങ്ങനെ പറഞ്ഞ് സഭയിൽ പരിശുദ്ധാത്മാവിന് യാതൊരു അവകാശവുമില്ലാതെ അല്ലാത്ത സ്ഥിതിയിലായി തീർന്നിരിക്കുകയാണ്. പ്രാർത്ഥനാ യോഗം നടത്തുകയോ തിരുവചന നിവർത്തിക്ക് വേണ്ടി ദൈവത്തോട് വ്യാകുലപ്പെടുകയോ ചെയ്യുന്നില്ല. തിരുവചനം ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തതാണെന്ന് അവർ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ക്രിസ്തുവിനെ പോലെ അവർ തറയിൽ കിടന്ന് ഒരു സംഘടനയെ ഉണ്ടാക്കി അതിന്റെ പുസ്തകത്തിൽ തങ്ങളുടെ പേരും ചേർത്തു ഉദാസീനരും മൃദുലരുമായി തീർന്ന് വൃത്തികെട്ട വല്ലതിനെ നോക്കിക്കൊണ്ട് പുള്ളിനെ പോലെ കഴിവിന് തുല്യമായവരെന്ന് സ്വയം അഭിമാനിച്ചു നടക്കുകയാണ്. പ്രവാചകനാണെങ്കിൽ യഥാർത്ഥമായ വചനത്തെ കൊണ്ടുവന്ന് അതിനെ വെളിപ്പെടുത്തുന്നു. മാനുഷ്യ നിർമ്മിതങ്ങളായ പ്രതിക്രമിച്ച ദൈവീയ ശാസ്ത്രങ്ങളിലാണ് അവർ ആശ്രയിച്ചിരിക്കുന്നത്. എവിടെ നിന്നുമാണ് അവർക്കത് കിട്ടുക? മാനുഷ്യ നിർമ്മിതങ്ങളായ രവിവാര വിദ്യാലയ പദ്ധതി കടലാസുകളിൽ നിന്നുമാണ്. അത് ഏതോ സെമിനറിയിലെ വിദ്യാസമ്പന്നന്റെ നിർമ്മിതമാകുന്നു. അത്ഭുതങ്ങളുടെ കാലമെല്ലാം കഴിഞ്ഞുപോയി. പരിശുദ്ധാഭിഷേകം എന്നൊന്നുമില്ല. അതൊക്കെ വെറും വിഡ്ഢിത്തരമാണെന്നാണ് അവർ പറയുന്നത്. ഇതെല്ലാം കഴുകൻ തിന്നുമെന്നാണോ നിങ്ങൾ പറയുന്നത്? അവനത് സാധ്യമല്ല. സ്ഥാപിത സഭാ സംഘടനകളുടെ പഴഞ്ചൻ സിദ്ധാന്തങ്ങളാകുന്ന നീതി നാറുന്നതിനെ ഒരു ക്രിസ്ത്യാനി ഒരിക്കലും കൈക്കൊള്ളുകയില്ല. അവർക്ക് വേണ്ടത് ഈ നാളുകളിലേക്കായി ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കലർപ്പില്ലാത്ത തിരുവചനം തന്നെ. ലൂഥറിന്റെ ദിവസങ്ങളിൽ ദൈവം മുയലുകളെ വാഗ്ദാനം ചെയ്തിരുന്നു. മറ്റുള്ളവരുടെ കാലങ്ങളിൽ മറ്റുള്ളതിനെ വാഗ്ദത്തം ചെയ്തിരുന്നു. എന്നാലിപ്പോഴാകട്ടെ അവൻ നമുക്ക് സകല വിഭവങ്ങളോട് കൂടിയ പൂർണ്ണ സദ്യ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എന്തെന്നാൽ ഏഴ് മുദ്രകളും തുറക്കപ്പെട്ട് അതിൽ ഭക്ഷിക്കാൻ കഴിവുള്ളവർക്ക് വേണ്ടി ദൈവവചനം മുഴുവനും പൂർണ്ണമായി വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. വൃദ്ധങ്ങളെ പോലെ തത്തി നടക്കുകയാണ്. അതിനെക്കുറിച്ച് ഇതെത്ര നിർണായകമായ സമയമാകുന്നുവെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു പുള്ളിന് വളരെ മുമ്പ് തന്നെ അതിനെ വേർതിരിച്ചറിയാനുള്ള സ്വഭാവവിശേഷങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് പോലെ അവൾ പ്രവാചകന്റെ ഒരു ഇളയ സഹോദരിയാകുന്നു എന്നതിന്റെ സ്വഭാവവിശേഷങ്ങൾ വളരെ മുമ്പ് തന്നെ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഒരിക്കൽ അവൾ നീതീകരണത്തിന്റെ സത്യവചനവാഹിയായിരുന്നു, പിന്നീട് ശുദ്ധീകരണത്തിന്റെ വാഹിയായി തീരുകയും അതിനുശേഷം പരിശുദ്ധാത്മാഭിഷേകത്തിന്റെയും കൃപാവരങ്ങളുടെ പ്രതിദാനത്തിന്റെ വാഹിയുമായി തീരുകയും ചെയ്തു. എന്നിട്ട് പിന്നോക്കം ചെന്ന് വേറൊരു സമയത്തുണ്ടായിരുന്ന ക്രമിച്ചുപോയ മന്ന തിന്നുവാൻ ശ്രമിക്കുകയാണ്. അത് നല്ലതല്ല. ഇത് പരമാർത്ഥമാണെങ്കിലും നാം ഇത് കൂടുതലായി പ്രാപിച്ചിരിക്കുകയാണെന്ന് ഇന്നത്തെ യഥാർത്ഥ കഴിവിനറിയാം. അത് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് പോലെ യേശു ക്രിസ്തു തന്റെ ശക്തിയുടെ പൂർണ്ണതയോടെ ഈ യന്ത്രനാളുകളിൽ വെളിപ്പെടുവോളം തന്നെ. ഇന്ന് അവളൊരു ഉണങ്ങിയ പുറന്തോടാകുന്നു. യഥാർത്ഥമായിട്ടും ദൈവാത്മാവ് അവളിൽ കൂടി കടന്നു ചെന്നിരിക്കുകയാണ്. പരമാർത്ഥമാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്ന വചനം എന്ന വിത്തിനോടൊപ്പം അവൾ അവകാശിയാകുന്നില്ല. തീർച്ചയായും ഉൽപ്രാവണത്തിൽ അവൾ കാണപ്പെടുകയില്ല. അവൾ ഒരു സഭാംഗമായി കാണപ്പെട്ട് അവൾ കേട്ടിട്ടുള്ള വചനമനുസരിച്ച് വിധിക്കപ്പെടുന്നതിനായി രണ്ടാമത്തെ പുനരുത്ഥാനത്തിൽ വന്നേക്കാം. ഈ രാത്രിയിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കേവലം ഒരു സഭാംഗമായി മാത്രം കാണപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സത്യം കേട്ടിരിക്കുന്നു എന്നതിന് സാക്ഷ്യം വഹിക്കുന്നവരായി ഞങ്ങളെല്ലാവരും അവിടെ നിൽക്കുമ്പോൾ അന്ന് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ന്യായവിധി എന്തായിരിക്കും എന്ന് നോക്കുക. ഇനി ഒരിക്കലും അവൾക്കുന്നതത്തിന്റെ അജ്ഞാതങ്ങളിലേക്ക് പറന്നു വരുവാൻ സാധ്യമല്ല. വിശ്വസിക്കുന്നവർക്ക് സർവ്വം സാധ്യമാകുമെന്ന ദൈവത്തിന്റെ വാഗ്ദത്തമാകുന്ന നിത്യജീവചനത്തിന്റെ ഉന്നതങ്ങളിലേക്കോ പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായ മഹശക്തികളിലേക്കോ പറന്നു വരുവാൻ സാധ്യമല്ല. അവൾക്ക് അതിൽ വിശ്വാസവുമില്ല. അവൾ പുറകോട്ട് ചെന്ന് പല ടെലിഫോൺ കമ്പികളിലും ഇരിപ്പ് പിടിച്ചുകൊണ്ട് മുയലുകളാണ് നല്ലതെന്ന് എന്റെ സംഘടന പറയുന്നുവെന്ന് പറയുകയാണ്. അവർ ചുമയിച്ചു പോയതാണെങ്കിലും കൊള്ളാമെന്ന് പറയുകയാണ്. അവൾ അതിൽ തന്നെ ആശ്രയിച്ചു നിൽക്കുകയാണ്. പെന്തിക്കോസ്റ്റ് സഭയും അവളുടെ സഹോദരിയായ സ്ഥാപിത സഭാ സംഘടനയാകുന്ന ഗൃത്രനെ പോലെ ഇന്ന് ദൈവീയമല്ലാത്ത വലിയ വലിയ സമിതികളിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. ഐഹികമായ രാഷ്ട്രീയ നേതാക്കന്മാരെ അനുസരിച്ചുകൊണ്ട് 50 വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട ഗൃത്രന്റെ ആഹാരമായ തത്തമൊയിലെത്തുകയാണ്. പെന്തിക്കോസ്റ്റ് സഭയുടെ സ്ഥിതി ഇപ്രമാരമാകുന്നു. പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായ വാഗ്ദത്തം ദാസിയായ ഹാഗറിൽ കൂടി നിവൃത്തിയാകുവാൻ സാറ ശ്രമിച്ചതുപോലെ സഭയും ഒരു ഉണർവുണ്ടാകുവാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ നാളുകളിൽ ഒരു ഉണർവുണ്ട്, നമ്മുടെ നാളുകളിൽ ഒരു ഉണർവുണ്ട് എന്ന് ചേട്ടന്മാരായ നമ്മുടെ സുവിശേഷ വേലക്കാർ രാജ്യമൊട്ടാകെ ഇന്നും പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. നിങ്ങൾ മെതഡിസ്റ്റുകാരും ബാപ്റ്റിസ്റ്റുകാരും പെന്തിക്കോസ്റ്റുകാരും ഒന്ന് ചേർന്നുകൊണ്ട് നശിച്ചുപോയ ഒരു പഴയ ഗൃത്രത്തിൽ എങ്ങനെയാണ് ഒരു പുതുമന്നായുടെ ഉണർവുണ്ടാക്കുക? നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ നാളുകളിൽ ഒരു ഉണർവുണ്ടാക്കാൻ സാധിക്കും? ഉണർവുണ്ടാകുമ്പോൾ അവരാരും അറിയാൻ പാടില്ലാത്ത വിധത്തിൽ അത് വളരെ ചെറുതായിരിക്കും. ഒരു മഹത്തായ കാര്യം സംഭവിക്കാൻ പോവുകയാണെന്ന് പെന്തിക്കോസ്റ്റുകാർ പറയുന്നുവല്ലോ, അത് നടന്നുകൊണ്ടിരിക്കുന്നത് അവർ അറിയുന്നുവല്ല, ഇതാകുന്നു അതെ. അതെ, നോക്കുക, ശവമുള്ളിടത്ത് കഴുക്കൽ കൂടും, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ശവം എന്നാൽ എന്താണ്? വചനം തന്നെ. അവൻ വചനമാകുന്നു. ശവം ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. നിങ്ങളിലുള്ള ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്തവനാകുന്നു. ഇത് തികച്ചും ശരിയാകുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെല്ലാം നിവൃത്തിയാകുന്നതിന് സാറാ ശ്രമിച്ചു. അതുപോലെ തന്നെ ഇന്നത്തെ സഭയും നമ്മുടെ നാളുകളിൽ ഒരു മഹത്തായ ഉണർവുണ്ടാകുവാൻ ശ്രമിക്കുകയാണ്. അത് എന്തിനെ കൊണ്ടാണ്? ഒരു വഴിപിഴച്ച വാഗ്ദത്തത്താൽ തന്നെ. ഒരു സ്ഥാപിത സഭാ സംഘടനയെ ദൈവം ഒരു കാലത്തും അനുഗ്രഹിച്ചിട്ടില്ല. അങ്ങനെയിരിക്കെ ഇതെങ്ങനെയാണ് സാധ്യമാകുക? ഒരു സ്ഥാപിത സഭാ സംഘടനയെ ദൈവം ഒരു കാലത്തും എടുത്തുപയോഗിച്ചിട്ടില്ല. ഒരു സന്ദേശം പോയി കഴിയുമ്പോൾ അതിനെ കൊണ്ടൊരു സംഘടന രൂപീകരിക്കുന്നു. അപ്പോൾ അത് അവിടെ ചാകുന്നു. അത് വീണ്ടും ജീവൻ പ്രാപിച്ചു വന്നിട്ടുണ്ടെന്ന് പറയുവാൻ ചരിത്രകാരന്മാർ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് വെല്ലുവിളിക്കുകയാണ്. അതവിടെ തന്നെ ചത്ത് അവിടെ തന്നെ അവശേഷിക്കുന്നു. അപ്പോൾ ദൈവം ആ വാഹിയിൽ നിന്നും മറ്റൊന്നിലേക്ക് നീങ്ങുന്നു. അങ്ങനെ ലൂഥറിൽ നിന്നും മെതഡിസ്റ്റിലേക്കും മെതഡിസ്റ്റിൽ നിന്ന് പെന്തിക്കോസ്റ്റിലേക്കും മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അവൻ ഇപ്പോൾ പെന്തിക്കോസ്റ്റിൽ നിന്നും മാറി വിത്തിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് പ്രകൃതിയെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല. വിത്തല്ലാതെ മറ്റൊന്നും അതിൽ ഇനി ഉണ്ടാകാൻ സാധ്യമല്ല. അങ്ങനെ വിത്ത് അതിനെ തന്നെ ഉൽപാദിപ്പിക്കുന്നു. അവൻ ഇന്നലെയും ഇന്ന് എന്നേക്കും അനന്യൻ തന്നെ. അന്ന് കാണപ്പെട്ടിരുന്ന അതേ അഗ്നിസ്തംഭവും അതേ അടയാളങ്ങളും അതേ ശക്തിയും അതേ അത്ഭുതങ്ങളുമെല്ലാം അതേ ദൈവം നടത്തിക്കൊണ്ട് യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ എന്ന് തിരുവചനം തിരുവചനത്തിൽ ഉള്ളതുപോലെ തന്നെ സത്യമാണെന്ന് തെളിയിക്കുകയാണ്. അങ്ങനെ ഈ രാത്രിയും അവൻ നമ്മെ നയിക്കുകയാണ്. നാം അത് കാണുവാനും വിശ്വസിപ്പാനും തീർച്ചയായും ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. സഭയ്ക്ക് സദൃശമായ സാറ ഹാഗറിനെ കയ്യിലെടുത്തില്ലേ? അത് സഫലമായില്ലല്ലോ. അവളാൽ കയ്യിലെടുക്കപ്പെടുന്ന കൂട്ടക്കാരാൽ യാതൊന്നും സഫലമാവുകയില്ല. അവളുടെ വിദഗ്ധന്മാർക്കോ PhD LLD തുടങ്ങിയ ബിരുദങ്ങളെ കൊണ്ടോ അത് ചെയ്യുവാൻ സാധ്യമല്ല. വാഹികൾ ആർക്കും തന്നെ അത് സാധിച്ചില്ല. ലൂഥറിനും അത് സാധിച്ചില്ല. എന്നാൽ ഹാഗാർ ചെയ്തു. ഹാഗാർ ചെയ്തു എന്താണ്? തന്റെ കുഞ്ഞിനെ വളർത്തുന്നതിന് മറ്റൊരാളെ ഏൽപ്പിച്ചു. അങ്ങനെയല്ലേ തന്റെ കുഞ്ഞിനെ ഊറ്റു വളർത്തുന്നതിന് തന്നെ? അതല്ലേ ഹാഗാർ ചെയ്തത്? അവൾ തന്റെ ഏകസുതനെ പോറ്റി വളർത്തുന്നതിന് അമ്മയല്ലാത്ത മറ്റൊരാളെ ഏൽപ്പിച്ചു. ലൂഥർ ചെയ്തതും അത് തന്നെയാണ്. നീതീകരണമാകുന്ന തന്റെ കുഞ്ഞിനെ പോറ്റി പുലർത്തുന്നതിനായി ഒരു സംഘടനയെ ഏൽപ്പിച്ചു കൊടുത്തു വഷളാക്കി. അത് തികച്ചും പരമാർത്ഥമാകുന്നു. ആറായ പോലെ തന്നെ ദേശീയം പരാജയപ്പെട്ടു. പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായ ജനനത്തെ കരുവേലകത്തിന്റെ ചുവട്ടിൽ വെച്ച് അവൾ സംശയിച്ചതുപോലെ പരിശുദ്ധാത്മാഭിഷേകത്തെ ഇവരും സംശയിക്കുകയാണ് ചെയ്തത്. പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായ വിലയ്ക്ക് വെസ്ലിക്കാരെ പരിചയപ്പെടുത്തിയപ്പോൾ പെന്തിക്കോസ്റ്റ് കാലഘട്ടം ഉത്ഭവിച്ച് അവർ അന്യഭാഷയിൽ സംസാരിക്കുന്നതും മറ്റും വെസ്ലിക്കാരെ പരിചയപ്പെടുത്തിയപ്പോൾ അവർ അവരെ പരിഹസിച്ച് കളിയാക്കി തുടങ്ങി. ക്രിസ്തുവിന്റെ സഭക്കാരാണെന്നും മറ്റും വിളിക്കപ്പെടുന്ന നിങ്ങൾ എല്ലാവരും, ബാപ്റ്റിസ്റ്റുകാരും പ്രസ്ബിറ്റേറിയൻകാരുമായ നിങ്ങൾ എല്ലാവരും അന്ന് നെറ്റിയും ചൊളിച്ചുകൊണ്ട് അതിനെ വിട്ടകലെയാണ് ചെയ്തത്. അത് പരമാർത്ഥമാകുന്നു. അല്ലയോ വെസ്ലിയന്മാരെ, നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ ഒരു സംഘടനയ്ക്ക് വിൽക്കുകയും അത് അവിടെ ചത്തുമുടിയുമാണ് ചെയ്തത്. അത് തികച്ചും ശരിയാകുന്നു. എന്നാൽ വചനം, അതേ സത്യവചനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതേ സംഘടനകളിൽ തങ്ങി നിൽക്കാതെ പെന്തിക്കോസ്റ്റിലേക്ക് നീങ്ങുകയും അവിടെ കുറെ കൂടുതൽ കാലം കാണപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ കുറെ കൂടെ വളർച്ച പ്രാപിച്ചിരിക്കുകയാണ്. ഗർഭാശയത്തിലെ ശിശു എന്ന പോലെ തന്നെ നട്ടല്ല് ശ്വാസകോശം തലയും കാലുമെല്ലാം വളർച്ച പ്രാപിച്ച് അവസാനമായി ഒരു സ്ഥലത്ത് ജനിക്കുന്നു. അതുപോലെ ഇപ്പോൾ സഭയും പൂർണ്ണ വളർച്ച പ്രാപിച്ചിരിക്കുന്നു. സാറാ മരച്ചേട്ടിൽ വെച്ച് സംശയിച്ചതുപോലെ തന്നെയാണ് വെസ്ലി സഭയിൽ സംശയിച്ചത്. മനുഷ്യനെ പോലെ വസ്ത്രവും ധരിച്ച് അവിടെ കാണപ്പെട്ടിരുന്ന കർത്താവിന്റെ ദൂതൻ എലോഹിം ദൈവമായിരുന്നു. മനുഷ്യനെ പോലെ വസ്ത്രം ധരിച്ച് ആ വസ്ത്രത്തിൽ പൊടിയും പുരണ്ട അവസ്ഥയിൽ അവിടെ നിന്നിരുന്നു. അവൻ വാഗ്ദത്തം നൽകുമ്പോൾ സാറായ്ക്ക് 90 അബ്രഹാമിന് 100 വയസ്സും പ്രായമുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ സാറ ഉള്ളതുകൊണ്ട് ജനിച്ചിട്ട് ഇതെങ്ങനെയാണ് സാധിക്കുക? അബ്രഹാമും ഞാനും അസ്വസ്ഥരാകുന്നുവല്ലോ, ഞങ്ങൾ യുവാക്കളല്ലോ, ദാമ്പത്യ ജീവിതം വിട്ടതെന്ന് 20 ആകുന്നുവല്ലോ. ഏതാണ്ട് 100 അവൾ പറഞ്ഞു, വൃദ്ധിയായിരിക്കുന്ന എനിക്ക് സുഖഭോഗമുണ്ടാകുമോ? എന്നെക്കാളും അയാൾക്ക് പ്രായം കൂടുതലായിട്ടുണ്ടല്ലോ. തന്റെ ജീവനാടികളെല്ലാം സ്തംഭിച്ചു പോയിരിക്കാണ്. എന്റെ ഗർഭാശയവും വരണ്ടു പോയിരിക്കുന്നു. എന്റെ മാരടവും പാൽധമനികളുമെല്ലാം വരണ്ടു പോയിരിക്കാണല്ലോ. പിന്നെ എങ്ങനെയാണ് ഇത് സാധ്യമാകുക? എങ്ങനെയായാലും അവൻ ജനിക്കും. ഞാനാണത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് എന്ന് ദൈവം അരുളി ചെയ്തു. സാറായ പോലെയാണ് ബസ്രിയന്മാരും ചെയ്തത്. അന്യഭാഷകളിൽ സംസാരിക്കുന്നതിനെയും ദൈവീയ സൗഖ്യത്തെയും എല്ലാം എങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുക? ഇവയെല്ലാം ഈ നാളുകളിൽ ജീവിക്കുന്നവരായ നമുക്കുള്ളതല്ലോ എന്ന് പറഞ്ഞു. അന്ത്യനാളുകളിൽ സകല ജലത്തിന്റെയും ഞാൻ എന്റെ ആത്മാവിനെ പകരും എന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായി ദൈവം അരുളി ചെയ്തിരിക്കുന്നു. അങ്ങനെ ചെയ്യുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കയാൽ ഏത് പ്രകാരത്തിലും അവൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ വെസ്ലി സഭയും കേസരങ്ങൾ പോലുള്ള അവരുടെ കൂട്ടു സഹോദരികളായ ബാപ്റ്റിസ്റ്റ് സഭ, പ്രസ്ബിറ്റേറിയൻ സഭ കൂടാതെ ക്രിസ്തുവിന്റെ സഭയും, നസറായ സഭ, വിശുദ്ധ തീർത്ഥാടന സഭ, ഐക്യ സഹോദര സഭ തുടങ്ങിയവരെല്ലാം അവിടെ ചാവുകയും സഭയാണെങ്കിൽ മുമ്പോട്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ പെന്തക്കോസ്റ്റ് സഭ ചെയ്തെന്താണ്? പുറന്തോടുന്ന പോലെ അവരും സ്ഥാപിത സഭയായി തീർന്നിരിക്കുന്നു. അത് തന്നെയാണ് അവരും ചെയ്തത്. അവർ ഒരുമിച്ച് ഒരു സ്ഥാപിത സഭയായി തീർന്നിരിക്കുന്നു. പുറന്തോടനെ പോലെ തന്നെ അവർ അതിൽ പറ്റിപ്പിടിച്ചു നിൽക്കുകയാണ്. മറിയത്തെ പോലെയാണ് പെന്തക്കോസ്റ്റുകാരും കാണപ്പെടുന്നത്. പെന്തക്കോസ്റ്റ് പെരുന്നാളിൽ മറിയം ചെയ്തെന്താണെന്ന് നോക്കാം. മറിയം ചെയ്തതെന്താണ്? പെന്തക്കോസ്റ്റ് പെരുന്നാളിൽ തന്റെ മകൻ കാണാതായപ്പോൾ ഒരു കൂട്ടം പ്രമാണികളെയും പുരോഹിതന്മാരെയും അവൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. അവനെ യാതൊരു സ്ഥലത്തും അവൾക്ക് കണ്ടെത്തുവാൻ സാധിച്ചില്ല. അവൾ തിരിച്ച് 3 കൂടെ യാത്ര ചെയ്യേണ്ടി വന്നു. ഇന്നുള്ള ആധുനികമായ സഭയെ പോലെ തന്നെ അവളും അവനെ വിട്ടുപിരിഞ്ഞു പിരിയേണ്ടി വന്നു. ഏകദേശം 5 അല്ലെങ്കിൽ 25 മടങ്ങ് സമയം വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. ഏകദേശം 50 അല്ലെങ്കിൽ 75 വർഷങ്ങൾക്ക് മുമ്പേ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. പെന്തക്കോസ്റ്റ് പെരുന്നാളിലാണ് അവനെ വിട്ടുപോയത്. യോസേഫുമായി മറിയ 3 അവനെ തിരക്കി നടന്നിരുന്നു. കണ്ടുപിടിക്കുവാൻ സാധിക്കാതെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനമായി കണ്ടുമുട്ടി. അവൾ കണ്ടതെന്താണ്? അവൻ ദേവാലയത്തിൽ പുരോഹിതന്മാരോടുകൂടി തിരുവചനത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ്. വാസ്തവത്തിൽ ആ പുരോഹിതന്മാരുടെ മുന്നിലും പ്രമാണികളുടെ മുന്നിലും മറിയം മറയിടുകയാണ് ചെയ്തത്. തികച്ചും അവൾക്ക് ചെയ്യുവാൻ പാടില്ലാത്ത കാര്യമായിരുന്നു അവൾ ചെയ്തത്. അവളെയാണോ ദൈവമെന്നും ദൈവത്തിന്റെ മാതാവെന്നും പറയുന്നത്? ഒരമ്മയ്ക്ക് തന്റെ മകനേക്കാൾ കൂടുതൽ വിവേകം ഉണ്ടായിരിക്കണം. അവൾ പറഞ്ഞു, നിന്റെ അപ്പനും ഞാനും രാപ്പകലായി കരഞ്ഞുകൊണ്ട് തേടുകയാണ്. നിന്റെ അപ്പനും ഞാനും എന്ന് പറഞ്ഞു. അവന്റെ ജനനം പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായിട്ടുള്ളതല്ല. യോസേഫാണ് യേശുവിന്റെ പിതാവെന്ന് അവൾ അവകാശപ്പെടുകയായിരുന്നു. യേശുവിന്റെ പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായ ജനനത്തെ അവൾ നിഷേധിച്ചു കളഞ്ഞു. പെന്തക്കോസ്റ്റുകാർ അന്യഭാഷകൾ സംസാരിക്കുന്നതിനെ എടുത്തുകൊണ്ട് വചനത്തിന്റെ ജനനത്തെ അവർ നിഷേധിക്കുകയാണ്. തികച്ചും അത് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. വചനത്തിന്റെ കൂടുതൽ ഭാഗം എടുക്കുന്നു, എന്നാൽ മിച്ചമുള്ളത് എടുക്കുന്നില്ല. മറിയത്തെ പോലെ തന്നെ വചനത്തിന്റെ ജനനത്തെ അവർ നിഷേധിക്കുകയാണ്. എന്നാൽ ശ്രദ്ധിക്കുക, ഇതിനുശേഷം യാതൊരു സഭാസംഘടനകളും ഉണ്ടാവുകയില്ല. വചനത്തിന് 12 തന്നെ പ്രായം ഉണ്ടായിരുന്നുവെങ്കിലും ഒരു ചെറിയ കണിയെ പോലെ പുറന്തോടിന് പുറകെ കാണപ്പെട്ടിരുന്നുവെങ്കിലും അവൻ പറഞ്ഞു, എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വചനം സഭയെ ശരിക്കും അനുശാസിക്കുകയാണ് ചെയ്തത്. നീ ഈ ചെയ്യുന്നതെല്ലാം എന്താണ്? നിന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കണം. നിനക്ക് ഞങ്ങൾ വാതിലടച്ചേക്കും, ഇനി അകത്ത് കിടക്കുവാൻ അനുവദിക്കില്ല എന്ന് അവർ പറഞ്ഞിരിക്കാം. എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കണമെന്ന് നിങ്ങൾ അറിയുന്നില്ലല്ലോ. തീർച്ചയായും പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായ ഒരു സ്വാധീനതയല്ലേ അത്? അവൻ ജോസഫിന്റെ മകനാണ്, കേവലം ഒരു മനുഷ്യൻ തന്നെ എന്നാണ് അവൾ അവകാശപ്പെട്ടത്. അല്ലെങ്കിൽ പെന്തക്കോസ്റ്റുകാർ ചെയ്തതാണെങ്കിൽ അവൻ 3 ഒരുവനാകുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇത് നിങ്ങളെ വേദനിപ്പിക്കുമെന്ന് എനിക്കറിയാം. 3 ഒരുവൻ എന്നാൽ 3 ഒരുവനാകുന്നു. എന്നാൽ പെന്തക്കോസ്റ്റുകാരെ, അവൻ പരിശുദ്ധാത്മാവുന്ന പിതാവിന്റെ പുത്രനാകുന്നു. എന്നാൽ അവൻ 3 ഒരുവനാകുന്നു എന്നാണ് തിരുവചനം നമ്മെ വാസ്തവമായും വിളിച്ചറിയിക്കുന്നത്. നിങ്ങൾ തിരുവചനം മനസ്സിലാക്കുന്നില്ല. ദൈവം മൂന്നാളുകളല്ല ഒരുവനാകുന്നു. ഈ പുറന്തൊടാകുന്ന വാഹിക്ക് ശേഷം മറ്റൊരു വാഹിയോ തായ് സഭയോ സ്ഥാപിത സഭകളോ യാതൊന്നും ഉണ്ടാവുകയില്ല. എന്തുകൊണ്ടെന്നാൽ പുറന്തോടിന് ശേഷം ധാന്യമല്ലാതെ മറ്റൊന്നും ശേഷിക്കുന്നില്ല. അങ്ങനെയല്ലേ? ധാന്യം കാണപ്പെടണം, നിലത്തിൽ വിതച്ച അതേ വിത്ത് തന്നെ കാണപ്പെടണം. യേശു ക്രിസ്തു ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ആത്മാവ് മണവാട്ടിയിൽ വന്ന് അവൻ ചെയ്തതുപോലുള്ള അതേ പ്രവൃത്തികൾ തന്നെ ചെയ്യണം. അതായത് ധാന്യത്തെ പ്രത്യുത്പാദിപ്പിക്കുന്നതിന് തന്നെ. വചനമപ്പോൾ ചെറുപ്പമാണെങ്കിലും തനിക്ക് വേണ്ടി സംസാരിച്ചു, ഞാൻ എന്റെ പിതാവിനുള്ളിൽ ഇരിക്കേണ്ടവനാണല്ലോ. ഇവിടെയാണ് ദൂതന്റെ മർമ്മം ശരിക്കും കാണപ്പെടുന്നത്. പിതാവിനുള്ളത് അതേ പിതാവിനുള്ള പ്രവൃത്തി എന്താണ്? അവനെ സംബന്ധിച്ചിടത്തോളം പിതാവിനുള്ളത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? യെശയ്യാവ് പറഞ്ഞിരിക്കുന്നത് നിവൃത്തിയാക്കുന്നത് തന്നെ. അതായത് ഒരു കന്യ ഗർഭിണിയാകും. വീണ്ടും യെശയ്യാവ് പറഞ്ഞിരിക്കുന്നത് എന്തെന്നാൽ അന്ന് മുടന്തന്മാർ മാനിനെ പോലെ ചാടും, ഇവയെല്ലാം സംഭവിക്കണം. മോശയെ പറഞ്ഞിരിക്കുന്നത് പോലെയും തന്നെ നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെ പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ എഴുന്നേൽപ്പിച്ചു തരും. ഈ വചനങ്ങളെ നിവർത്തിക്കേണ്ടതാകുന്ന പിതാവിന്റെ പ്രവൃത്തി. പ്രാകൃത സ്ത്രീകളാകുന്ന തണ്ടിൽ കൂടി കടന്നു വന്ന വിത്ത് അപ്രമാകമാകുന്നുവെങ്കിൽ ആത്മീയ സ്ത്രീകളാകുന്ന സഭയെക്കുറിച്ച് എന്താണ്? സഭകളെന്നാൽ സ്ത്രീകളും സ്ത്രീകളെന്നാൽ സഭകളും എന്നാണല്ലോ അർത്ഥമാകുന്നത്. അങ്ങനെയല്ലേ? അങ്ങനെയെങ്കിൽ ഇപ്പോൾ അതെന്തായിരിക്കുന്നു? നാമും പിതാവിനുള്ളതിൽ കാണപ്പെടേണ്ടവരാകുന്നു എന്ന് ഗോതമ്പ് മണിയും ശബ്ദമുയർത്തും. അതെ, അത് ചെയ്യേണ്ടത് എന്താണ്? മലാഖി 4-ാം അധ്യായം ശരിയാണെന്ന് തെളിയിക്കണം. ലൂക്കോസ് 17:30 സത്യമാണെന്ന് തെളിയിക്കണം. എബ്രായർ 11:8 സത്യമാണെന്ന് തെളിയിക്കണം. യോഹന്നാൻ 14:12 സത്യമാണെന്ന് തെളിയിക്കണം. തിരുവചനം എല്ലാം സത്യമാണെന്ന് തെളിയിക്കണം. വെളിപ്പാട് 10-ാം അധ്യായവും സത്യമാണെന്ന് തെളിയിക്കണം. 7 മുദ്രകളും തുറക്കപ്പെട്ട് സർപ്പസന്തതിയെക്കുറിച്ചും എന്നുവേണ്ട ദൈവീയമായ മറ്റെല്ലാ മർമ്മങ്ങളും വെളിപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. വിവാഹവും അതിന്റെ മോചനവും തുടങ്ങിയുള്ള മറ്റു മർമ്മങ്ങളെല്ലാം കാലാകാലങ്ങളായി അഗ്നിസ്തംഭത്തിന് പിന്നിൽ വേദശാസ്ത്ര പണ്ഡിതന്മാർക്ക് മറയ്ക്കപ്പെട്ടിരുന്നത് വെളിപ്പെടുത്തപ്പെടേണ്ട സമയം ഇതാകുന്നുവല്ലോ. ഇതാണല്ലോ പിതാവിനുള്ളത്. ഇതെല്ലാം അവർ അംഗീകരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? അവർ അന്തസ്സുള്ളവരായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് നമ്മുടെ സംഘടനകൾ ഇതൊന്നും പഠിപ്പിക്കുകയില്ല എന്ന് പറയുന്നു. എന്നാൽ തിരുവഴുത്തോ അങ്ങനെ പഠിപ്പിക്കുന്നു. ശരി തന്നെ, ഇവ സത്യമാണെന്ന് ദൈവം തെളിയിക്കുന്നു. തീർച്ചയായും അങ്ങനെ തന്നെ. ഈ കാലഘട്ടത്തെ സഫലീകരിച്ചുകൊണ്ട് 7 മുദ്രകളും സ്ഥാപിത സഭകളെല്ലാം വെറും വാഹികളാണെന്ന് തെളിയിക്കുകയാണ്. പിതാവിനുള്ളതിൽ മറ്റൊന്നുണ്ട്. അതായത് സ്ഥാപിത സഭകൾ ദൈവത്തിന്റേതല്ല എന്ന് തെളിയിക്കുന്നത് തന്നെ. അവയെല്ലാം വചനത്തിൽ നിഷേധിക്കുന്ന മാനുഷ്യനിർമ്മിതങ്ങളായ ക്രമങ്ങളാകുന്നു. അങ്ങനെ തന്നെ. ശ്രദ്ധിക്കുക, നിങ്ങൾ എന്തിനാണ് മറിയത്തെ ഒരു ശ്രേഷ്ഠയായ കന്യയെന്ന് പറയുന്നത്? ക്രൂസിൽ കിടക്കുമ്പോൾ തന്നെയും യേശു അവളെ അമ്മയെന്ന് ഒരിക്കലും വിളിച്ചില്ലല്ലോ. സ്ത്രീ എന്നാണല്ലോ വിളിച്ചത്. അവൾ വാഹിയാകുന്നു, കള്ളയല്ല. തീർച്ചയായും അവൾ വചനത്തിന്റെ ഒരു വാഹിയാകുന്നു. അവൾ ആ വചനമാകുന്നില്ല, അവനാകുന്നു വചനം. അതെ, അവൻ തന്നെ. ഇതും കൂടെ ശ്രദ്ധിക്കുക, ഉയർത്തെഴുന്നേൽപ്പിലും അവൾ യേശുവിനാരും അനുരൂപമാകുന്നില്ല. അവൻ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. കാരണം അവൻ വചനമാകുന്നത് കൊണ്ട് തന്നെ. അവൾ വെറും വാഹി മാത്രം. അവൾ മരിച്ച ഇന്നും ശവപ്പുഴയിൽ തന്നെ കാണപ്പെടുന്നു. അങ്ങനെ തന്നെ. അതുകൊണ്ട് അവൾ വെറുമൊരു വാഹി മാത്രം. യേശുവിന്റെ അമ്മയോ ദൈവമാകുന്നില്ല. സഭകളെ പോലെ തന്നെ അവളും വാഹിയാകുന്നു. അങ്ങനെ തന്നെ. അവൾ ഒരു വാഹിയായി തന്നെ കാണപ്പെടുന്നു, വചനമായിട്ടല്ല. ഇതും കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അല്ലയോ പെന്തക്കോസ്തു പുള്ളുകളെ, നിങ്ങൾ ഗൃദ്ധങ്ങളെ പോലെ തന്നെ തത്തി നടന്നുകൊണ്ട് മറ്റുള്ളവരെ പോലെ തന്നെ നിങ്ങൾ ലോകപ്രദമായ കാര്യങ്ങളെ ചെയ്യുന്നുവല്ലോ. കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ഭക്തിയുടെ വേഷവും ധരിച്ച് അതിന്റെ ശക്തിയെ തിരിച്ചവരായിരിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ. അന്ത്യനാളുകളായ ലവോദിക്യ സഭയുടെ കാലഘട്ടത്തിൽ എങ്ങനെയാണെന്ന് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നതിന് തികച്ചും ശരിയായൊരു മാതൃകയായി തന്നെ നിങ്ങൾ കാണപ്പെടുന്നു. നീ നഗ്നനും കുരുടനും അരിഷ്ടനും ദരിദ്രനുമായിരിക്കുന്നത് അറിയാതെ ഞാൻ ധനവാൻ സമ്പന്നനാണ് എനിക്കൊന്നിനും മുട്ടില്ല എന്ന് അവകാശപ്പെടുകയാണല്ലോ. ദൈവവചനം പ്രമാണിച്ച് നടക്കുന്ന പ്രവാചകന് തുല്യ സഹോദരനായ പുള്ളിൽ നിന്നും നിങ്ങൾ അവസ്ഥാഭേദം സംഭവിച്ചവരാണെന്നറിയാതെ വൃദ്ധന് നേർക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് വേദശാസ്ത്രങ്ങളാകുന്ന അവളുടെ ചത്തമുയലുകളെ നിങ്ങൾ ഭക്ഷിക്കുകയാണല്ലോ. ഉണരുവൻ. നിങ്ങളെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുക? അല്ലെങ്കിൽ എപ്രകാരമാണ് നിങ്ങൾ കഴുകന്മാരോട് കൂടെ അവകാശികളായി തീരുക? ഈ ശ്രേഷ്ഠമായ സമയത്തിൽ പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്ന ഉൽപ്രാവണത്തിൽ തന്നെ. അല്ലയോ ക്രിസ്ത്യാനികളെ, അല്ലയോ വിശ്വാസികളെ, നിങ്ങളൊരു പക്ഷഭേദ ക്രിസ്ത്യാനികളാകുന്നുവെങ്കിൽ അല്പസമയം ഈ യോഗത്തിൽ സംബന്ധിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്കെന്ത്? നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ചിലതെല്ലാം ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സമയം വളരെയായിപ്പോയി, ഇനി ഞാൻ നീട്ടുന്നില്ല, ഞാൻ നിർത്തുകയാണ്. മിക്കവാറും നാളെ രാത്രിയോടുകൂടി ഇത് അവസാനിക്കുന്നതായിരിക്കും. എന്നാൽ അല്പസമയം നമുക്ക് തലവണക്കാം. ഞാൻ ഉപയോഗിച്ച എന്റെ മോശമായ വ്യാകരണത്തെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാൻ അറിയിച്ചതായ കാര്യങ്ങൾ അല്പം ചെവിചായ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ തക്കവണ്ണം ലളിതമായവയാകുന്നവ എന്ന് എനിക്ക് നിശ്ചയമുണ്ട്. ഈ അനുഭവമില്ലാത്തവരായിട്ടാണോ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ ആത്മാവിൽ നൃത്തം ചെയ്യുന്നു, ഓടിച്ചാടി ഒച്ചപ്പാട് ഉണ്ടാക്കുന്നു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞേക്കാം. അതെ, പുള്ളുകൾ ചെയ്യുന്നത് പോലെ എല്ലാം കാക്കകളും വൃദ്ധങ്ങളും കൂടെ ചെയ്യുന്നുവല്ലോ. ഞാൻ അതല്ല ചോദിക്കുന്നത്. നിങ്ങൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? എവിടെ നിന്നുമാണ് ദിനം പ്രതി നിങ്ങൾക്ക് ആഹാരം ലഭിക്കുന്നത്? നിങ്ങൾ ദേവജനത്തിൽ നിന്നുമാണോ, അല്ല അനേകം വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ചത്തരിയ മാംസത്തിൽ നിന്നുമാണോ തീറ്റപ്പെടുന്നത്? അനേക വർഷങ്ങൾക്ക് മുമ്പേ നിങ്ങൾ പൊറുക്കിയെടുത്ത അനുഭവമാണോ ഈ രാത്രിയിൽ നിങ്ങൾ ഉണ്ടായിരിക്കുന്നുവെങ്കിൽ, അല്ല സ്വർഗത്തിൽ നിന്നും വർഷിക്കപ്പെടുന്ന പുതുമന്നായിൽ നിന്നുമാണോ നിങ്ങളുടെ ആത്മാവിനെ പോഷിപ്പിക്കുന്നുവെങ്കിൽ നാളെ ഇതിനേക്കാളും മെച്ചമായ ലഭിക്കുമെന്ന് നിങ്ങൾ നോക്കിയിരിക്കുകയാണോ? അങ്ങനെ നിങ്ങൾ കാണപ്പെടുന്നില്ല എങ്കിൽ, തല കുലിച്ച് കണ്ണുകളും അടച്ച് ഹൃദയം താഴ്മപ്പെടുത്തിയിരിക്കുന്ന ഈ സമയം ഈ ആത്മാർത്ഥമായ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിപ്പിൻ. എന്നോടല്ല, ദൈവത്തോട് തന്നെ നിങ്ങൾ ആത്മാർത്ഥമായി ചോദിക്കുവാൻ പോകുന്നതിന് സാക്ഷ്യമായി നിങ്ങളുടെ കൈ ഒന്ന് ഉയർത്താമോ? ദൈവമേ, തിരുവചനത്തിൽ നിന്ന് മാത്രം ഞാൻ ഭക്ഷിക്കുവാൻ തക്കവണ്ണം എന്റെ മനസ്സിനെയും ആത്മാവിനെയും നിയന്ത്രിക്കണമേ എന്ന് പറവിൻ. അങ്ങനെ പറയുന്നവർക്ക് കൈ ഉയർത്താമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഉള്ളവരിൽ എത്ര പേരാണ് കൈ ഉയർത്തിയതെന്ന് കൃത്യമായി പറയുവാൻ അറിയുന്നില്ല. ആൾക്കൂട്ടത്തെ തിട്ടപ്പെടുത്തുന്നതിൽ ഞാൻ വളരെ മോശമാണ്. എങ്കിലും മൂന്നിലൊരു ഭാഗത്തിന് മുകളിൽ ആളുകൾ ഉണ്ടെന്ന് ഞാൻ പറയുന്നു. ഒരു നിയന്ത്രണത്തിന്റെ ആത്മാവ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവർ. തലവണക്കിക്കൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനയിൽ നമുക്ക് ഇവരെ ഓർക്കാം. പ്രിയമുള്ള ദൈവമേ, വചനം സംസാരിക്കുന്നതിന് മാത്രം ഞാൻ ഉത്തരവാദിയാകുന്നു. ഈ ലളിതമാകുന്ന ചെറിയ ഭൂമികളെ കൊണ്ടും മാതൃകളെ കൊണ്ടും ഒരു കൂട്ടർ മറ്റൊരു കൂട്ടർക്കാരോട് കൂടെ അവകാശികളാകുന്നില്ല എന്ന് ഈ ആളുകൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. സ്വർഗത്തിലേക്ക് ഉത്പ്രാവണം ചെയ്യുന്നതിന് അന്ത്യനാളുകളിൽ ഒരു ജനത ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. യേശു വരുമ്പോൾ ഇവിടെയും ചില ആളുകൾ ഉണ്ടായിരിക്കും. ഈ രാത്രിയിലും ഞങ്ങൾ അവന്റെ വരവിനെ നോക്കിയിരിക്കുകയാണല്ലോ. ഏകദേശം 30 അല്ലെങ്കിൽ 33 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അന്നൊരു രാത്രി മിക്കവാറും 9:30 ഇടയ്ക്കുള്ള ഇതേ സമയം ഇതേ സ്ഥലത്തിൽ ഞാൻ മുട്ടുകുത്തി നഷ്ടപ്പെട്ടു പോയിരുന്ന എന്റെ പിതാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നാൽ ഈ രാത്രി അനേകം മാതാപിതാക്കൾക്ക് വേണ്ടിയും സഹോദരി സഹോദരന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളോട് കരുണ കാട്ടുകയില്ലേ പ്രിയ ദൈവമേ? ഇന്ന് എന്റെ പിതാവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിന് സമയം വൈകിപ്പോയിരിക്കുന്നു. താൻ ജീവിതത്തിന്റെ അതിർത്തിയെ കടന്നുപോയിരിക്കുകയാണല്ലോ. കർത്താവെ, ഞങ്ങളും വേഗത്തിൽ കടന്നു പോകേണ്ടവരാകുന്നുവല്ലോ. ഞാനും അതുവഴിയെ കടന്നുപോയി തീരണം. ഇവിടെ കാണപ്പെടുന്ന എല്ലാ സ്ത്രീ പുരുഷന്മാരും ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാ പേരും ആ വഴിയെ കടന്നു പോകേണ്ടവരാണല്ലോ. എങ്കിലും തിരുവചനത്തെ സംബന്ധിച്ച് ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു എന്ന് കണക്ക് ബോധിപ്പിക്കേണ്ടവരാകുന്നുവല്ലോ. ദാവീദിനെ തുപ്പിയ മനുഷ്യൻ അന്ന് ദാവീദിന്റെ മുമ്പിൽ എത്ര അല്പനായിരുന്നു. വചനമാകുന്ന യേശുവിനെ തുപ്പിയവരും എത്രത്തോളം അല്പന്മാരായിരിക്കുമെന്ന് ചിന്തിക്കുക. അവനെ കുത്തിയവരും അവൻ വരുമ്പോൾ എത്രത്തോളം അല്പന്മാരായിരിക്കും. കഠിനമായ ഗ്രീക്ക് പദപ്രയോഗങ്ങളോ മറ്റോ ഉപയോഗിക്കാതെ ഇവിടെ സംസാരിച്ചതിനെ തിരിച്ചറിഞ്ഞവരും അറിഞ്ഞുകൊണ്ട് അത് വേണ്ടെന്ന് ഇവിടം വിട്ട് കടന്നുപോകുന്നവർ എത്രത്തോളം അല്പന്മാരായിരിക്കും. പ്രകൃതിയെ കൊണ്ട് വ്യക്തമായി സൃഷ്ടിതാവായ ദൈവത്തെക്കുറിച്ചും വചനത്തിന്റെ വാഹികൾ ആരാണെന്ന് കാണുവാനും വചനം ആരാകുന്നുവെന്നും നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം എങ്ങനെയുള്ളതാണെന്നും കൊയ്ത്തിന്റെ സമയം സമീപിച്ചിരിക്കുകയാണെന്നും ഇവർ കണ്ടിരിക്കുന്നുവല്ലോ. പ്രിയമുള്ള ദൈവമേ, ലോകത്തിലുള്ള ഏതെങ്കിലും ഘോഷത്വം കാരണമാക്കിക്കൊണ്ട് ഞങ്ങൾ ഇതിനു നേരെ പുറംതിരിയുവാൻ ഇടയാകരുതേ. എന്നാൽ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ഈ രാത്രിയിൽ നിന്നെ സ്വീകരിപ്പാൻ ഇടയാക്കണമേ. കർത്താവെ, നല്ലൊരാത്മാവിനെ എന്നിൽ സൃഷ്ടിക്കണമേ. വചനമാകുന്ന യേശുവിനെ സ്വീകരിപ്പാനും അവിടുത്തെ വചനമെല്ലാം വിശ്വസിപ്പാനും തക്കമുള്ള ഒരു ജീവന്റെ ആത്മാവിനെ എന്നിൽ സൃഷ്ടിക്കണമേ. അവിടെ ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്തവനാകുന്നു എന്നും ഈ കാലഘട്ടത്തിനായി വേർതിരിക്കപ്പെട്ടുള്ള തിരുവചന ഭാഗങ്ങളെ വിശ്വസിപ്പാനും അവിടെ നിന്ന് ഇടയാക്കണമേ. അങ്ങനെ അനുവദിക്കുമാറാകണമേ എന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ അറിയിക്കാൻ പോവുകയാണ്. ഇത് യഥാർത്ഥമാണെന്ന് ആത്മാർത്ഥതയോടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് തന്നെ അംഗമായി ചേർക്കാനുള്ള ഒരു സഭ ഞങ്ങൾക്കിവിടെ ഇല്ല. എന്നാൽ നിങ്ങളെ സ്നാനപ്പെടുത്താനുള്ള ഒരു കുളം ഞങ്ങൾക്കിവിടെ ഉണ്ട്. വിശ്വസിച്ചവരെല്ലാം സ്നാനം ഏറ്റു. നിങ്ങൾ യഥാർത്ഥമായുള്ള ക്രിസ്തീയ സ്നാനം ഏൽക്കാത്തവരാകുന്നു എങ്കിൽ അത് തളിപ്പിക്കലോ വെള്ളം കോരി ഒഴിക്കുന്നതോ എന്നർത്ഥമാകുന്നില്ല, മുങ്ങുന്നതെന്നാണ് അർത്ഥമാകുന്നത്. കർത്താവേ പുത്രൻ പരിശുദ്ധാത്മാവേ എന്നീ സ്ഥാനപ്പേരുകളിലല്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.
7:303
റോമൻ കത്തോലിക്ക സഭ മൂന്ന് ദൈവങ്ങളുണ്ടെന്നും കൃത്യ പേരുകളിലാണ് സ്നാനപ്പെടേണ്ടത് എന്നും നടപ്പിൽ വരുത്തുന്നതിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന സഭ മുഴുവനും സ്നാനമേറ്റിരുന്നത് പോലെ തന്നെ നിങ്ങൾ ഇതുവരെയും അങ്ങനെയുള്ള സ്നാനം ഏൽക്കാത്തവരാകുന്നുവെങ്കിൽ നാളെ രാവിലെ 10 മണിക്ക് സ്നാനപ്പെടുന്നതിനാവശ്യമായ തുണികളും മറ്റുമെല്ലാം നിങ്ങൾക്ക് വേണ്ടി അവിടെ വച്ചിട്ടുണ്ട്. ഞങ്ങളോടല്ല, ക്രിസ്തുവിനോട് ചേരുവാനായി നിങ്ങൾ മുമ്പോട്ട് വരികയില്ലേ? നിങ്ങളുടെ ചുമതല ഏറ്റെടുക്കാനുള്ള ഒരു സഭ ഞങ്ങൾക്കില്ല. നിങ്ങൾ വന്നിരിക്കുന്ന നിങ്ങളുടെ സഭയിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന മറ്റേ സഭയിലേക്കും നിങ്ങൾക്ക് പോകാം. എന്നാൽ ദയവ് ചെയ്ത് ഈ വചനത്തിൽ വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് ആമീൻ പറയാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ അങ്ങനെ ചെയ്യുവിൻ. അതിലേക്ക് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു തരാനായി ഞങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. രോഗികളായവർ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. വരിയിൽ കൊണ്ടുവരുന്നത് നിർത്തി പ്രാർത്ഥിക്കുന്നതിനായി ഈ രാത്രിയിൽ സമയം നമുക്കില്ല, എങ്കിലും നമുക്കത് പ്രാപിക്കാം. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുക. നിങ്ങളുടെ അടുത്തിരിക്കുന്ന വേറൊരാളിന്മേൽ നിങ്ങളുടെ കൈകളെ വയ്പ്പിൻ. നിങ്ങൾ ഒരു കഴുകന്റെ മേലാണ് കൈകൾ വച്ചിരിക്കുന്നു എന്നതിന് യാതൊരു സംശയവും വേണ്ട. പക്ഷെയെങ്കിൽ ആ കഴുകൻ എവിടെ നിന്നോ വൃദ്ധന്റെ ആഹാരം ഭക്ഷിച്ചതിനാൽ രോഗം ബാധിച്ചിരിക്കാൻ ഇടയുണ്ട്. ഇനി അവർക്കത് ഒരിക്കലും ആവശ്യമില്ല. അവർ അതിൽ നിന്നും പുറത്തു വരുവാനായി ആഗ്രഹിക്കുകയാണ്. അവർ രോഗികളും ക്ഷീണിതരുമായിരിക്കുന്നു. വാസ്തവത്തിൽ അവർ ഭക്ഷിക്കാനുള്ളത് എന്താണെന്ന് ഇവിടെ നിന്നും അവർ കണ്ടിരിക്കുകയാണ്. അത് വചനമാകുന്നു, ജീവിക്കുന്നവനായ ക്രിസ്തു അവരുടെ മധ്യേ ജീവിക്കുന്നവനാകുന്നു എന്നും അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്തവൻ തന്നെ എന്നും സ്വയം തെളിയിച്ചിരിക്കുന്നു. പുറന്തോടുകളോടുകൂടി അവകാശികളായിരിക്കാൻ അവർക്കിഷ്ടമില്ല. അവ ചുട്ടരിക്കപ്പെടും. കച്ചികളും മറ്റെല്ലാം തന്നെ ചുട്ടരിക്കപ്പെടും. ഗോതമ്പിനെ അടിച്ചു വേർതിരിച്ച് കൂട്ടിച്ചേർക്കുന്ന സമയം വന്നിരിക്കുന്നു. ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ശാരീരികമായ രോഗികളായവർ ഇവിടെ ഉണ്ട്. കഴുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ നിങ്ങളും നിങ്ങളുടെ സഹോദരങ്ങളാകുന്ന കഴുകങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ദൈവാത്മാവ് നിങ്ങളുടെ മേൽ വന്നിറങ്ങട്ടെ. ദൈവത്തിന്റെ വാഗ്ദത്തമാകുന്ന കഴുകന്റെ ആഹാരമാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയതെന്ന് ഓർക്കുവിൻ. തന്റെ പ്രവാചകന്മാരെ ദൈവം കഴുക്കൾ എന്ന് വിളിക്കുന്നു. അവൻ തന്നെ ഒരു കഴുകൻ എന്ന് വിളിക്കുന്നു. അവൻ യഹോവയാകുന്ന കഴുകനാകുന്നു. നിങ്ങളുടെ കൈ മറ്റൊരുത്തന്റെ മേൽ വെച്ചുകൊണ്ടിരിക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സുവിശേഷം പ്രസംഗിപ്പിനെന്ന് അവിടെ നിന്ന് സഭയ്ക്ക് അവസാനമായി കൽപ്പന നൽകിയിരിക്കുന്നതായി അവിടുത്തെ വചനം പറയുന്നുവല്ലോ. പൊതുവായ നിർദ്ദേശമാണെങ്കിൽ വിശ്വസിക്കാൻ സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാവപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. പൊതുഭാഷകളിൽ അവർ സംസാരിക്കും. മരണകരമായ യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. സർപ്പങ്ങളെ പിടിച്ചെടുക്കും, അവർക്ക് ഹാനി വരുത്തുകയില്ല. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഓ യഹോവയാകുന്ന കഴിയനെ, ഈ രാത്രിയിൽ അവിടുത്തെ മക്കളെ ആ വചനത്തിൽ നിന്നും പോഷിക്കണം. ഈ കർത്താവേ, അവർ അവസരാകുന്നു. ഈ ആഹാരമാണ് അവർക്ക് വേണ്ടത്. ഈ ആഹാരം ഏതാണെന്ന് അവർ മനസ്സിലാക്കേണ്ടതിന് ആവശ്യമായിരിക്കുന്നു. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു എന്നതാണത്. ഒരാൾ മറ്റൊരാളുടെ മേൽ കൈവച്ചാൽ അവർ സൗഖ്യമാകുമെന്ന് അവിടെ നിന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നുവല്ലോ. ദൈവമായ കർത്താവേ, സകല സംശയങ്ങളും വൃദ്ധ അഭിപ്രായങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റുമാറാകണമേ. ദൈവവചനമാകുന്ന കഴുകന്റെ ആഹാരത്താൽ സംതൃപ്തമായി പോഷിക്കണമേ. ഇവരിൽ ബാധിച്ചിരിക്കുന്ന സകല ദുരാത്മാവുകളും സംശയത്തിന്റെയും ഭീരുത്വത്തിന്റെയും സകല ആത്മാവിനെയും എല്ലാ സംഘടനാവകാശവാദങ്ങളും ദുസ്വഭാവങ്ങളും സകല അസുഖങ്ങളും സകല രോഗങ്ങളും ഇവരിൽ നിന്നും വിട്ടൊഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ ആളുകളിൽ നിന്നും ഇവയെല്ലാം പുറത്തു പോകട്ടെ. ഈ സമയത്തിൽ തന്നെ ഇവർ വിടുതൽ പ്രാപിക്കട്ടെ. അങ്ങനെ ഈ ആൾ ചെയ്യലും ഞങ്ങൾ ഭക്ഷിപ്പിക്കാൻ തക്കവണ്ണം അവിടെ നിന്ന് കഴുകന്റെ ആഹാരം ഞങ്ങൾക്ക് അയച്ചു തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടെ നിന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതനുസരിച്ച് മുദ്രകൾ തുറന്ന ലോകസ്ഥാപനം മുതൽ മറയ്ക്കപ്പെട്ടിരുന്ന ആ മർമ്മങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമാറാകണമേ. ഇതാവേ, ഇവർ നിനക്കുള്ളവരാകുന്നുവല്ലോ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവരെല്ലാം എഴുന്നേറ്റ് നിന്ന് ഞാനിത് വിശ്വസിക്കുകയാണ്, ഞാനിത് അംഗീകരിക്കുകയാണ്, ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് എന്താണോ അത് ഞാൻ സ്വീകരിക്കാമെന്ന് പറവിൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും എണീറ്റ് നിൽക്കുന്നത് ആശ്ചര്യമായിരിക്കുന്നു. അത് കൊള്ളാമല്ലോ. ഇപ്പോൾ സ്നേഹിക്കുന്നേൻ എന്ന ഗാനം ആലപിക്കാം. സ്നേഹിക്കുന്നേൻ, സ്നേഹിക്കുന്നേൻ, നീ മുൻ സ്നേഹിച്ചതാൽ. എല്ലാവരും ഒരുമിച്ച് പാടാം.
If you do, let's raise our hands.
അത്ഭുതമാണല്ലോ. നമുക്ക് ഓരോരുത്തർക്കും പരസ്പരം കൈകുലുക്കാം. കഴുകൻ സഹോദര, അങ്ങനെ വട്ടം തിരിയുവിൻ. പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ സഹോദരിമാരും കൈകുലുക്കട്ടെ.
Again to him.
സ്നേഹിക്കുകയാണെന്ന് എങ്ങനെ അറിയാം? ലോകം എങ്ങനെ അറിയും? നാം പരസ്പരം സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ. അപ്രകാരം ലോകം കാണുകയും ദൈവം നിങ്ങളുടെ വിശ്വാസത്തെയും ലോകം നിങ്ങളുടെ ക്രിയയും കാണുന്നു. ഇപ്പോൾ തന്നെ പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം ദയ കാണിക്കുകയും ചെയ്യാം. പരസ്പരം സംസാരിക്കുകയും ക്ഷമ കാട്ടുകയും ചെയ്യുവിൻ. ജ്ഞാനത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും കൂടുതൽ നിർദ്ദേശങ്ങൾ തരുവാനും ഇപ്പോൾ സമയമില്ലെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഇത് യഥാർത്ഥമാണെന്ന് ദൈവത്താൽ നിങ്ങൾക്കൊരു ദൃഢ വിശ്വാസം വന്നിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്തവൻ എന്നും അവനോട് ചേരുവാനായി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിലോ, നാളെ തന്നെ പോയി അവന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. നിർദ്ദേശങ്ങൾ തരുന്നതിനായി അവിടെ ആൾ ഉണ്ടായിരിക്കും. ഞങ്ങളാവോളം സഹായങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്.
Until tomorrow night, I give you Brother Neville, our pastor.